I don't know whether you have noticed that when John writes about the miracles, he doesn't call them miracles, but he calls them signs.
നിങ്ങളെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യോഹന്നാൻ അപ്പസ്തോലൻ യേശുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് എഴുതുമ്പോൾ അത്ഭുതങ്ങൾ എന്നല്ല അടയാളങ്ങൾ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
I find that many Christians don't read the Bible carefully.
ഞാൻ കണ്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യം, മിക്കവാറും ക്രിസ്തീയ വിശ്വാസികൾ വേദപുസ്തകം വളരെ ശ്രദ്ധയോടെ അല്ല വായിക്കുന്നത്.
And that also is because of their lack of reverence for God.
അതിന്റെ കാരണം അവർ വേണ്ടത്ര ദൈവത്തെ ഭയപ്പെടുന്നില്ല, ബഹുമാനിക്കുന്നില്ല എന്നതാണ്.
The more we respect and reverence God, the more we will take every word that he says seriously.
ദൈവത്തെ നാം കൂടുതലായി ബഹുമാനിക്കുകയും ഭയപ്പെടുകയും ചെയ്യുമ്പോൾ അവന്റെ വചനത്തെ നാം വളരെ ഗൗരവത്തോടെ എടുക്കും.
We will take every commandment seriously.
അവന്റെ എല്ലാ കൽപ്പനകളെയും നാം വളരെ ഗൗരവത്തോടെ എടുക്കും.
And we will not change anything.
നാം അതിലൊന്നും ഒരു മാറ്റം വരുത്തുകയില്ല.
Do it exactly like he has commanded.
അവൻ കൽപ്പിച്ചിരിക്കുന്നതുപോലെ തന്നെ ഒരു മാറ്റവുമില്ലാതെ നാം അവയെ അനുസരിക്കും.
See, for example, in John's Gospel, chapter 2.
യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ കാണുന്ന ഈ കാര്യം ശ്രദ്ധിക്കുക.
See, in verse 11, this beginning of his signs.
അതിന്റെ 11-ാം വാക്യത്തിൽ,
in Cana of Galilee.
11-ാം വാക്യത്തിൽ,
and manifested his glory. Verse 11.
11-ാം വാക്യം ഇങ്ങനെയാണ്, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു.
Why does he call those miracles signs?
ഈ അത്ഭുതങ്ങളെ എന്തുകൊണ്ടാണ് അടയാളങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്?
Because these miracles that John chose among all the thousands of miracles Jesus did had a special message, each of them, for us.
കാരണം യേശു ചെയ്ത ആയിരക്കണക്കിന് അത്ഭുതങ്ങളിൽ ഉള്ള ഈ പ്രത്യേക അത്ഭുതങ്ങൾ നമുക്ക് ഒരു പ്രത്യേക സന്ദേശം തരുന്ന അടയാളങ്ങളായിരുന്നു.
See, for example, in John 20, verse 30.
യോഹന്നാന്റെ 20-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ കാണുന്നത് ശ്രദ്ധിക്കുക.
At the end of the gospel, he says this.
സുവിശേഷങ്ങളുടെ അവസാനം അവൻ ഇങ്ങനെ പറയുന്നു.
He says there are many, many other signs that Jesus did.
ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ അനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർക്ക് ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നു.
But the ones that I've selected and written here is that you may believe Jesus is the Christ, the Son of God.
എന്നാൽ ഞാൻ തിരഞ്ഞെടുത്ത് നിങ്ങൾക്കായി എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടതിനാണ്.
And it's a very profitable study to go through these miracles that John selected under the inspiration of the Holy Spirit from all the miracles that Jesus did.
യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങളിലും വെച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിയോഗത്താൽ യോഹന്നാൻ തെരഞ്ഞെടുത്ത ഈ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഇവയെ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന
കാര്യമാണ്.
അതിൽ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പല ലെസൺസ്, പല പാഠങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്.
It's interesting that the first miracle or sign he did was at a wedding.
ഇതിലെ വളരെ അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, ആദ്യത്തെ അടയാളം അല്ലെങ്കിൽ അത്ഭുതം യേശു ചെയ്തത് ഒരു വിവാഹ വീട്ടിൽ വെച്ചാണ്.
A wedding in which the wine had run out.
വീഞ്ഞ് തീർന്നുപോയ ഒരു വിവാഹ വിരുന്ന്.
This is the area of greatest need among believers around the world.
ലോകത്തിലുള്ള ക്രിസ്തു വിശ്വാസികളുടെ ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമുള്ള മേഖല ഇതാണ്.
Marriages where the wine has run out.
വീഞ്ഞ് തീർന്നുപോയ വിവാഹ ജീവിതങ്ങൾ.
When they started the wedding feast, they thought everything's going to go well.
അവർ ആ വിവാഹ വിരുന്ന് തുടങ്ങിയപ്പോൾ അവർ വിചാരിച്ചു എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ പര്യവസാനിക്കുമെന്ന്.
They had so much confidence in their own ability. This is going to be a great wedding feast.
അവരുടെ തന്നെ കഴിവില് അവർക്ക് വലിയ വിശ്വാസമായിരുന്നു, ഇത് വളരെ ശ്രേഷ്ഠമായ നിലയിലുള്ള ഒരു വിവാഹം ഇരുന്നായി തീരും എന്നവര്
കരുതി. You know how much planning goes into our weddings and how we ensure that there's always enough food for everybody.
നമുക്കറിയാം നാം സാധാരണ ഒരു വിവാഹം നടത്തുമ്പോൾ എത്രമാത്രം ശ്രദ്ധയോടെയാണ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതെന്നും പ്രത്യേകിച്ചും ഭക്ഷണം ഒരിക്കലും തീർന്നു പോകരുത് എന്നുള്ള ആഗ്രഹത്തിൽ കാര്യങ്ങൾ
ക്രമീകരിക്കുന്നത്.
ഞാൻ വിശ്വസിക്കുന്നു ഇവർക്ക് അറിയാമായിരുന്നു എത്രമാത്രം വിരുന്നുകാർ വരും, അവർക്ക് എത്രമാത്രം വീഞ്ഞ് ആവശ്യമുണ്ട് എന്നുള്ള കാര്യം.
But despite their best preparations, the wine ran out.
എന്നാൽ അവര് ഏറ്റവും നല്ല നിലയിൽ ഇക്കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കങ്ങൾ ചെയ്തെങ്കിലും വീഞ്ഞ് തീർന്നുപോയി.
And many of us here are married, and when we began our marriage we really expected to have a very happy marriage.
നമ്മളിൽ പലരും ഇവിടെ വിവാഹിതരാണ്. നാം വിവാഹിതരായപ്പോൾ നാം വളരെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതമാണ് പ്രതീക്ഷിച്ചിരുന്നത്.
Nobody gets married thinking I'm going to have a difficult marriage.
നമ്മിലാരും തന്നെ ഒരു വിവാഹ അവസരത്തിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു വിവാഹ ജീവിതമായിരിക്കുമെന്ന് പ്രതീക്ഷയിലല്ല വിവാഹത്തിൽ ഏർപ്പെടുന്നത്.
But in every marriage there are problems.
എന്നാൽ എല്ലാ വിവാഹ ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ട്.
I'm saying that to encourage those of you who think that it's only in your marriage there are problems.
ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ മാത്രമാണ് പ്രശ്നങ്ങൾ എന്ന് കരുതുന്ന നിങ്ങളിൽ ചിലരെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. രണ്ട് അപൂർണരായ വ്യക്തികൾ എവിടെ ഒന്നിച്ച് ചേർന്ന് താമസിക്കുന്നോ അവിടെ പ്രശ്നങ്ങളുണ്ട്. ബൈബിളിൽ പറയുന്നത് വീഞ്ഞ് മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് എന്നാണ്.
And that joy can easily go out very quickly after a marriage.
ആ വിവാഹ ജീവിതത്തിലുള്ള
wedding.
ആ വിവാഹ ദിവസത്തെ ആ സന്തോഷം വളരെ പെട്ടെന്ന് തന്നെ ചോർന്നു പോകുവാൻ സാധിക്കും.
I believe that's why Jesus did his first sign at a wedding.
അതുകൊണ്ടാണ് യേശു തന്റെ ആദ്യത്തെ അടയാളം ഒരു വിവാഹത്തിന്റെ ദിവസം ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
To teach us that whatever the problem in your marriage he can solve it.
നിന്റെ വിവാഹ ജീവിതത്തിലെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് എനിക്ക് പരിഹരിക്കുവാൻ സാധിക്കും എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുവാനാണ് യേശു അത് ചെയ്തത്.
That is the first sign that Jesus gave.
അതാണ് യേശു ചെയ്ത ആദ്യത്തെ അടയാളം.
But there was a simple requirement that he had.
എന്നാൽ അതിന് അവൻ അങ്ങനെ ചെയ്യുവാൻ വേണ്ടി ഒരു വളരെ ലളിതമായ ഒരു നിബന്ധന ഉണ്ടായിരുന്നു.
യു നോ ഹൗ ഇറ്റ് ഈസ് ഇൻ യുവർ മാരേജ്.
നമ്മുടെ വിവാഹ ജീവിതത്തിൽ എങ്ങനെയാണ് എന്ന് നമുക്കറിയാം.
ദ വൈൻ ഈസ് ഗോൺ, യു വാണ്ട് ടു സ്റ്റിൽ പ്രിറ്റൻഡ് ദ വൈൻ ഈസ് ദെയർ.
വീഞ്ഞ് തീർന്നു പോകുമ്പോഴും ഇല്ല തീർന്നു പോയിട്ടില്ല എന്ന് മറ്റുള്ളവരെ അങ്ങനെ ധരിക്കണം എന്ന് നാം ആഗ്രഹിക്കാറുണ്ട്.
യു വാണ്ട് എനിബഡി ടു നോ that the wine has gone out of your marriage.
നിന്റെ വിവാഹ ജീവിതത്തിൽ വീഞ്ഞ് തീർന്നുപോയി എന്ന് മറ്റുള്ളവരാരും അറിയരുത് എന്നാണ് നീ ആഗ്രഹിക്കുന്നത്.
You want to keep up the pretense before others.
മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നാട്യം അത് നൽകുവാനാണ് നീ എപ്പോഴും ശ്രമിക്കുക.
As long as we are like that, the Lord will do nothing.
എന്നാൽ അങ്ങനെ നാം ആയിരിക്കുന്നിടത്തോളം സമയം കർത്താവ് നമുക്ക് വേണ്ടി ഒന്നും തന്നെ പ്രവർത്തിക്കുകയില്ല.
But like it says here, they went to Jesus and said there is no wine.
ഇവിടെ നാം കാണുന്നത് പോലെ അവർ യേശുവിന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വീഞ്ഞ് ഇല്ല.
It's very important to go to the Lord and say, Lord, my marriage is not what it should be.
ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യേശുവിന്റെ അടുത്തേക്ക് ചെന്ന് പറയുക, കർത്താവെ, എന്റെ വിവാഹ ജീവിതം നീ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒന്നല്ല.
It may be better than some of the other marriages you see around.
ചുറ്റുപാടും കാണുന്ന മറ്റ് ചില വിവാഹ ജീവിതങ്ങളെക്കാളും ഒരുപക്ഷെ അല്പം മെച്ചപ്പെട്ടതായിരിക്കണം എന്റെ ജീവിതം.
But that's no use. This, like I said yesterday, the child who got 10% is happy. He got 10% because the others only got 2 or 3.
അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇന്നലെ നാം പറഞ്ഞതുപോലെ 10% മാർക്ക് കിട്ടിയ ഒരു കുഞ്ഞ് 2 or 3 മാർക്ക് കിട്ടിയ കുഞ്ഞുങ്ങളെക്കാളും ഞാൻ മെച്ചപ്പെട്ടവനാണ് എന്ന് കരുതുന്ന പോലെയുള്ളൂ.
Are you happy getting 10% in your marriage?
നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ 10% മാർക്ക് കിട്ടിയാൽ നിങ്ങൾ സംതൃപ്തരാണോ?
Just because the others are getting 2 or 3 or 0.
മറ്റുള്ളവരിൽ ചിലർക്ക് രണ്ടോ മൂന്നോ ശതമാനം അല്ലെങ്കിൽ പൂജ്യമാണ് കിട്ടുന്നത് എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ സംതൃപ്തരാകുമോ?
Think of what is in the heart of God when he made Eve and joined her to Adam as wife.
ഹവ്വായെ സൃഷ്ടിച്ച് ആദാമിനെ അവനെ ഭാര്യയായി കൂട്ടിച്ചേർത്തപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന താല്പര്യം എന്തായിരുന്നു എന്ന് ചിന്തിക്കുക.
Just like today when fathers get their sons and daughters married.
ഇന്ന് തങ്ങളുടെ മക്കളെ ആൺമക്കളെയോ പെൺമക്കളെയോ വിവാഹം കഴിപ്പിക്കുന്ന മാതാപിതാക്കളുടെ ഹൃദയത്തിലെ താല്പര്യം
ചിന്തിക്കുക.
അവർക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകണമെന്ന പ്രതീക്ഷണമായ ആഗ്രഹം മാതാപിതാക്കളുടെ
ഹൃദയങ്ങളിലുണ്ട്.
അതാണ് ദൈവത്തിന്റെ ഹൃദയത്തിലും ഉണ്ടായിരുന്നത്.
How quickly he was disappointed.
എന്നാൽ എത്ര പെട്ടെന്ന് തന്നെ ദൈവത്തിന് ഇക്കാര്യത്തിൽ ദുഃഖമുണ്ടായി.
They were hiding from each other.
അവർ തങ്ങളിൽ നിന്ന് തന്നെ അന്യോന്യം ഒളിച്ചിരുന്നു.
Covering themselves with leaves and hiding from each other.
അവര് ഇലകൾ കൊണ്ട് തങ്ങളെ തന്നെ ചുറ്റി അന്യോന്യം ഒളിച്ചിരുന്നു.
And hiding from God.
ദൈവത്തിൽ നിന്നും അവർ ഒളിച്ചിരുന്നു.
Instead of going running to God and saying, Lord, something has happened, our marriage is broken up.
കർത്താവെ, എന്തോ സംഭവിച്ചു, ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ അകപ്പാടെ കുഴച്ചിലായി എന്ന് ദൈവത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറയുന്നതിന് പകരം,
And what we can learn from that first marriage in Adam and Eve is this.
ആദാമിന്റെയും ഹവ്വായുടെയും ആദ്യത്തെ ആ വിവാഹ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ള കാര്യം ഇതാണ്.
That when something goes wrong,
എന്തെങ്കിലും കാര്യങ്ങൾ കുഴച്ചിലിലാകുമ്പോൾ,
we have a tendency to put the blame on the other person.
നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചിന്താഗതി ആ കുറ്റത്തിന്റെ ഉത്തരവാദിത്വം മറ്റുള്ള ആളിൽ ആരോപിക്കുവാനാണ്. അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളിൽ ആ കുറ്റം
ആരോപിക്കുവാനാണ്.
ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച കാര്യം അത് എന്റെ കുറ്റമാണ് എന്ന് ഏറ്റു പറയുവാനാണ്.
One of the first lessons we can learn from the failure of Adam that very difficult for man to say it was my fault.
ആദത്തിന്റെ പരാജയത്തിൽ നിന്നും നാം പഠിക്കുന്ന ഒരു കാര്യം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് എന്റെ കുറ്റമാണ് എന്ന് ഏറ്റുപറയുക ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമാണ് എന്നാണ്.
Very difficult for whoever planned this wedding to say, I didn't calculate correctly how much wine there should be.
ഈ വിവാഹ വിരുന്ന് ക്രമീകരിച്ച ആ വ്യക്തിക്ക് ഞാൻ ചെയ്ത കണക്കുകൂട്ടൽ തെറ്റിപ്പോയി എന്ന് സമ്മതിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല.
Adam blamed his wife and said, She's the one who went and took the fruit and gave it to me.
ആദാമിന്റെ ഭാര്യയായ ഹവ്വായെ കുറ്റമാരോപിച്ചു, അവളാണ് ആ പഴം എടുത്ത് എനിക്ക് തന്നത് എന്ന് അവളെ കുറ്റപ്പെടുത്തി.
And I've even heard married people blaming God just like Adam.
വിവാഹിതരായ ചിലര് ആദം ചെയ്തതുപോലെ ദൈവത്തെ തന്നെ വഴി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
Adam said, You gave me this wife. What can I do?
നീയാണ് എനിക്ക് ഈ ഭാര്യയെ തന്നത്, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും?
I heard people say, Lord, why did you allow me to get into this marriage to this man or this woman?
ചിലർ കർത്താവിനോട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കർത്താവേ എന്തുകൊണ്ടാണ് ഈ സ്ത്രീയുമായി അല്ലെങ്കിൽ ഈ പുരുഷനുമായി എന്നെ ഒരു വിവാഹ ബന്ധത്തിൽ നീ അനുവദിച്ചത്?
But nobody forced you. You went and chose it.
പക്ഷെ നിന്നെ ആരും നിർബന്ധിച്ചിട്ടല്ലോ, നീ തന്നെ അല്ലേ ആ തെരഞ്ഞെടുപ്പ് നടത്തിയത്?
Why blame God?
എന്തുകൊണ്ട് ദൈവത്തെ കുറ്റപ്പെടുത്തണം?
വൈ ബ്ലെയിം സർക്കംസ്റ്റാൻസസ്?
എന്തുകൊണ്ട് നിന്റെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തണം?
വൈ ബ്ലെയിം യുവർ ഹസ്ബൻഡ് ഓർ വൈഫ്?
എന്തുകൊണ്ട് നിന്റെ ഭാര്യയെ അല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ നീ കുറ്റം പറയണം?
There is an answer if you go to Jesus and take the blame yourself.
നീ ആ കുറ്റം സ്വയം ഏറ്റെടുത്ത് യേശുവിന്റെ അടുത്തേക്ക് ചെന്നാൽ നിനക്ക് ഒരു മറുപടിയുണ്ട്.
I see the contrast between Adam and the thief on the cross.
ഞാൻ ആദത്തിനെയും കുരിശിലെ ആ കള്ളനെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരു വലിയ വ്യത്യാസം കാണുന്നുണ്ട്.
Adam put the blame on others and he was kicked out of paradise.
ആദം മറ്റൊരാളിൽ തന്റെ കുറ്റം ആരോപിച്ചു, അവനെ പറുദീസായിൽ നിന്ന് ദൈവം പുറത്താക്കി.
What virtue did the thief on the cross have?
ആ കുരിശിലെ കള്ളന് എന്ത് യോഗ്യതയാണ് ഉണ്ടായിരുന്നത്?
Compare his sin with Adam's sin.
അവന്റെ പാപത്തെ ആദത്തിന്റെ പാപവുമായി ഒന്ന് തുലനം ചെയ്ത് നോക്കുക.
Adam just took one fruit and ate it.
ആദം ഒരു പഴം ദൈവം കൽപ്പിച്ചത് ലംഘിച്ച് പറിച്ചു തിന്നു.
And he went out of paradise.
അവനെ പറുദീസായിൽ നിന്ന് പുറത്താക്കി.
This thief on the cross, I don't know how many people he murdered and killed.
ഈ കുരിശിലെ കള്ളൻ ഒരുപക്ഷേ എത്ര പേരെ കൊന്നിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല.
How many women he made into widows.
എത്ര സ്ത്രീകളെ അവൻ വിധവമാരാക്കി എന്ന് നമുക്ക്.
How many children he made fatherless.
എത്ര കുഞ്ഞുങ്ങളെ അനാഥരാക്കി ഈ മനുഷ്യനെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ.
But he had one good quality.
പക്ഷെ അവന് ഒരു നല്ല ഗുണമുണ്ടായിരുന്നു.
ലാസ്റ്റ് മോമെന്റ്
അവന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ
ഹി ടുക്ക് ദ ബ്ലെയിം ഹിംസെൽഫ്
അവന്റെ കുറ്റം അവൻ സ്വയം അംഗീകരിച്ചു ഏറ്റെടുത്തു.
ഹി സെഡ് ഐ ഡിസേർവ് ദിസ്
അവൻ പറഞ്ഞു ഈ ശിക്ഷ ഞാൻ അർഹിക്കുന്നു.
യു നോ ദാറ്റ് എവറി ക്രിമിനൽ ഈസ് നോട്ട് എക്സിക്യൂട്ടഡ്
നിങ്ങൾക്കറിയാമോ എല്ലാ കുറ്റവാളികളെയും തൂക്കുമരത്തിൽ ഏറ്റുന്നില്ല.
Some people are in jail for 3 years, 15 years.
ചിലരെ മൂന്ന് വർഷം അല്ലെങ്കിൽ ചിലരെ 15 വർഷം ഒക്കെ ജയിലിൽ ഇടുന്നു.
And the Romans had a system of justice where they jailed somebody when they crucified the worst.
റോമാക്കാർക്കും അവരുടെ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ടായിരുന്നു. ഏറ്റവും കഠിനമായ കുറ്റം ചെയ്തവരെയാണ് അവർ ക്രൂശിച്ചത്.
So when this man says I deserve this,
ഈ മനുഷ്യൻ ഞാൻ ഈ ശിക്ഷ അർഹിക്കുന്നു എന്ന് പറയുമ്പോൾ,
he was saying I am one of the worst.
അവൻ അംഗീകരിച്ച കാര്യം ഞാൻ ഏറ്റവും ഹീനനായ ഒരു കുറ്റവാളിയാണ് എന്നാണ്.
I'm not one of these people who just deserve 20 years in jail.
വെറും 20 വർഷം ജയിലിൽ കിടക്കേണ്ട തരത്തിലുള്ള കുറ്റം ചെയ്ത ആൾക്കാരെ പോലെയുള്ള ഒരുവനല്ല ഞാൻ.
That is the difference between him and the other thief.
അതായിരുന്നു ഈ ഈ കള്ളനും മറ്റേ വശത്ത് കിടന്ന ആ കുറ്റവാളിയും തമ്മിലുള്ള വ്യത്യാസം.
Other man told Jesus, bring me down from the cross. I don't deserve this.
മറ്റേ കുരിശിൽ കിടന്ന മറ്റേ ദുഷ്പ്രവർത്തിക്കാരൻ പറഞ്ഞത് യേശുവിനോട് പറഞ്ഞു, നീ എന്നെ കുരിശിൽ നിന്ന് ഇറക്കുക, എനിക്ക് ഈ ശിക്ഷ അർഹിക്കുന്നില്ല.
I've done bad things, maybe I deserve 5 years in jail or something, but certainly not crucifixion.
ഞാൻ ഒരുപക്ഷെ ചില കുറ്റങ്ങളൊക്കെ ചെയ്തു, ഒരു 5 വർഷം എന്നെ ജയിലിട്ടാൽ കുഴപ്പമില്ല, പക്ഷേ ഈ ക്രൂശീകരണം അത് ഞാൻ അർഹിക്കുന്നില്ല.
We are like that.
നാം അങ്ങനെയുള്ളവരാണ്.
None of us will say, I've never made any mistake.
നാം ആരും പറയാറില്ല ഞങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറയാം.
No, I made mistakes.
ഞാൻ ചില കുറ്റങ്ങളൊക്കെ ചെയ്തു.
What he says, I am not that bad.
എന്നാൽ നാം പറയുന്നത് നാം അത്ര മോശക്കാരല്ല എന്നാണ്.
That's the difference between us and the other thief on the cross.
അതാണ് നാമും ഈ കുരിശിന്റെ വശത്ത് കിടന്ന ആ കള്ളനുമായിട്ടുള്ള വ്യത്യാസം.
And that's why he entered paradise.
അതുകൊണ്ടാണ് അവൻ പരദീസായിൽ പ്രവേശിച്ചത്.
And our home is still like a hell.
നമ്മുടെ കുടുംബങ്ങൾ ഇന്നും വെറും നരകം പോലെ ആയിരിക്കുന്നത്.
You want your home to be like a paradise.
നിങ്ങളുടെ ഭവനം ഒരു പരദീസ പോലെ ആയിത്തീരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
Say, Lord, I am to pray.
നിങ്ങൾ പറയുക, കർത്താവേ, ആ കുറ്റം എന്റേതാണ്.
Be honest and say there is no wine.
സത്യസന്ധമായിട്ട് പറയുക, കർത്താവേ, വീഞ്ഞ് തീർന്നുപോയി.
There is no problem God cannot solve.
ദൈവത്തിന് പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു പ്രശ്നവുമില്ല.
He will not come to you and say, why didn't you plan this earlier?
അവൻ ഒരിക്കലും നിന്റെ അടുത്ത് വന്ന് പറയുകയില്ല, എന്തുകൊണ്ട് മുൻകൂട്ടി കണ്ട് ഇതൊക്കെ ഒരുക്കിയില്ല എന്ന്.
That is the language of man.
അത് മനുഷ്യന്റെ ഭാഷയാണ്.
You know, if your wife makes a mistake, say, why didn't you think about that earlier?
നിന്റെ ഭാര്യ ഒരു കുറ്റം ചെയ്യുന്നു, നീ അവളോട് വളരെ ശകാരിക്കുന്നു, എന്തുകൊണ്ടാണ് ഇത് മുൻകൂട്ടി നീ ചിന്തിക്കാഞ്ഞത്?
Or you tell your husband that. Why didn't you think about it earlier?
നിന്റെ ഭർത്താവിനോട് നീ പറയുന്നു, എന്തുകൊണ്ട് ഇത് മുൻകൂട്ടി ചിന്തിച്ചില്ല?
We tell our children that. Why are you thinking about it now? Why didn't you think about it earlier?
നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ പറയുന്നു, എന്തുകൊണ്ട് ഇത് മുൻകൂട്ടി നിങ്ങൾ ചിന്തിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തില്ല?
I praise the Lord. I've learned one thing from Jesus.
കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. അവനിൽ നിന്ന് ഞാൻ ഒരു കാര്യം പഠിച്ചിരിക്കുന്നു.
That when he faced a problem,
ഒരു പ്രശ്നത്തെ
people brought a problem to him.
അവന്റെ അടുക്കൽ ഒരു പ്രശ്നവുമായി ആൾക്കാർ എത്തിയപ്പോൾ,
he didn't give them a big lecture about what they should have done this etc. to avoid this problem.
ഈ പ്രശ്നം ഉണ്ടാകാതിരിക്കുവാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് അവൻ വലിയൊരു പ്രസംഗം അവരോട് നടത്തിയില്ല.
What they should not have done earlier.
അല്ലെങ്കിൽ അവർ എന്തൊക്കെ ചെയ്തുകൂടായിരുന്നു എന്ന്
if you had done this would not have happened.
നിങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു.
If you had not gone this way this would not have happened.
അല്ലെങ്കിൽ നിങ്ങൾ ഈ വഴിയെ പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു.
This is the language of unmerciful man.
ഇത് കരുണയില്ലാത്ത മനുഷ്യന്റെ ഭാഷയാണ്.
That's the way we talk to our husbands and wives and children, unfortunately.
നിർഭാഗ്യവശാൽ ഈ വിധമാണ് നാം നമ്മുടെ ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും നമ്മൾ കുഞ്ഞുങ്ങളോടും
സംസാരിക്കുന്നത്.
ഭാര്യയ്ക്കോ ഭർത്താവിനോ എങ്ങനെ മറുപടി കൊടുക്കാൻ സാധിക്കും? എന്നാൽ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ അവർ നിങ്ങളുടെ മറുപടി പറയാൻ സാധിക്കുകയില്ല.
The wonderful thing about Jesus is,
എന്നാൽ യേശുവിനെ കുറിച്ചുള്ള അതിശയകരമായ കാര്യം,
it's okay, forget the root cause of it, let's solve the problem.
അത് സാരമില്ല, അതിന്റെ കാരണം വിട്ടേക്കുക, നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം.
And I have learned that over a long period of time. ഇതുപോലെ
യേശുവിനെ പോലെ പെരുമാറുവാൻ ദൈവം എന്നെ പഠിപ്പിക്കുന്നു.
We made a rule in our church in Bangalore that we will never talk about the past.
ഞങ്ങളുടെ ബാംഗ്ലൂരെ സഭയിൽ ഇങ്ങനെയൊരു നിയമം ഞങ്ങൾ ഉണ്ടാക്കി, കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തി
സംസാരിക്കുകയും
കഴിഞ്ഞ കാലത്തെ ഞങ്ങളുടെ പരാജയങ്ങളിൽ നിന്ന് ഞങ്ങൾ പാഠങ്ങൾ ഉൾക്കൊള്ളും,
അല്ലായെങ്കിൽ
വീണ്ടും അതേ തെറ്റുകൾ ഞങ്ങൾ
ചെയ്യും.
മറ്റുള്ളവരെ കുറ്റബോധം വരുത്തത്തക്ക രീതിയിൽ, അവരെ നിരുത്സാഹികളാക്കത്തക്ക രീതിയിൽ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ
സംസാരിക്കുകയും
നാം വായിക്കുന്നത് അവന്റെ അടയാളങ്ങളുടെ ആരംഭമായി ഈ കാര്യം യേശു കാനാവിൽ ചെയ്തു.
ഈ
അടയാളങ്ങളുടെ ആരംഭ കാണിക്കുന്ന ഇതിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കുന്നത്? അവര് ചെയ്ത ഒരു തെറ്റിനെ കുറിച്ച് അവർക്ക് കുറ്റബോധം വരുത്തുക എന്നുള്ളതല്ലായിരുന്നു യേശുവിന്റെ ലക്ഷ്യം.
He who never made a mistake in his life could have easily pointed it out in others.
തന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാത്ത യേശുവിന് അവരുടെ തെറ്റുകൾ വേണമെങ്കിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എളുപ്പമായിരുന്നു. എന്നാൽ അവൻ ഒരിക്കലും അത് ചെയ്യുന്നില്ല.
It is we who have made so many mistakes in our life who point out other people's mistakes.
ജീവിതത്തിൽ അനേകം തെറ്റുകൾ ചെയ്ത നാമാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാൻ വളരെ വ്യഗ്രതയുള്ളവർ.
He only wanted to solve the problem.
അവൻ ആ പ്രശ്നം പരിഹരിക്കുവാൻ മാത്രമാണ് ശ്രമിച്ചത്.
He knew that these people are already feeling bad for their mistake. Why go and rub it in some more?
അവൻ അറിയാമായിരുന്നു ഈ ആളുകൾക്ക് അവരുടെ കുറ്റത്തെക്കുറിച്ച് അപ്പോൾ തന്നെ വിഷമമുണ്ട്, പിന്നെ എന്തുകൊണ്ട് ഞാൻ കൂടുതൽ അവരെ ബുദ്ധിമുട്ടിക്കണം.
I don't want to rub it in and make a person feel bad for what he did wrong.
ഈ കാര്യം പറഞ്ഞ് അവരെ അലോരസപ്പെടുത്തി കൂടുതൽ അവരെ വിഷമിപ്പിക്കുവാൻ അവൻ ആഗ്രഹിച്ചില്ല.
If we honestly go to him and say, Lord, the wine has run out.
നാം സത്യസന്ധതയോടെ അവന്റെ അടുക്കൽ ചെന്ന് കർത്താവേ വീഞ്ഞ് തീർന്നുപോയി എന്ന് പറഞ്ഞാൽ,
And I think a lot of it is due to my own fault.
കർത്താവേ അതിന് കൂടുതൽ കുറ്റം എന്റേത് തന്നെയാണ് എന്ന് ഏറ്റു പറഞ്ഞാൽ,
And I don't want to, if there is fault in the other party, let them confess it, but I don't have to confess somebody else's sin.
മറ്റുള്ളവരിലും കുറ്റമുണ്ടെങ്കിൽ അവര് അത് ദൈവത്തോട് ഏറ്റു പറയട്ടെ, പക്ഷേ ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല.
Nowhere in the Bible are we told to confess somebody else's sins.
മറ്റുള്ളവരുടെ പാപങ്ങൾ ഏറ്റു പറയുവാൻ ഒരിക്കലും ദൈവവചനത്തിൽ നമ്മോട് കൽപ്പിച്ചിട്ടില്ല.
Even Daniel, when he prayed, he said, "We have sinned."
ദാനിയൽ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോഴും ഇങ്ങനെയാണ് പറഞ്ഞത്, ദൈവമേ ഞങ്ങൾ പാപം ചെയ്തു.
That's the spirit of Christ.
അതാണ് ക്രിസ്തുവിന്റെ ആത്മാവ്.
To include himself in the nation of Israel, we have failed you.
ഇസ്രായേലിലെ പരാജയപ്പെട്ട ഇസ്രായേലിനോടൊപ്പം തന്നെയും കൂട്ടിച്ചേർത്ത് ഞങ്ങൾ പരാജയപ്പെട്ടു എന്നിട്ട്
ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൻ ഗോ ടു ദ ലോർഡ് ആൻഡ് സേ ലോർഡ് വി ഹാവ് ഫെയിൽഡ് യു.
ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും കർത്താവിന്റെ അടുത്ത് ചെന്ന് കർത്താവിനെ ഞങ്ങൾ പരാജയപ്പെട്ടു എന്നേറ്റ് പറയുവാൻ കഴിയുമെങ്കിൽ, ഇതിൽ ഇത്ര ശതമാനം കുറ്റം ഇയാളുടെ ഇന്നയാളുടെ എന്ന് വേർതിരിച്ച് കാണിക്കുവാനല്ല നാം ശ്രമിക്കുന്നത്. നമ്മൾ പരാജയപ്പെട്ടു.
We didn't bring up our children properly.
ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ വളർത്തുന്നത്
പരാജയപ്പെട്ടു.
അത് അവൻ ഭർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ടോ ഭാര്യ ഇങ്ങനെ ചെയ്തതുകൊണ്ടോ അല്ല.
I want to tell you, my brothers and sisters,
ഞാൻ നിങ്ങളോട് സഹോദരി സഹോദരന്മാരെ പറയട്ടെ,
there is no problem in your marriage that Jesus cannot solve.
കർത്താവായ യേശുവിന് പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു പ്രശ്നവും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇല്ല.
This is the first sign that Jesus gave when he started his ministry.
തന്റെ പരിശുദ്ധ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അവൻ ആദ്യം ചെയ്ത അടയാളം ഇതാണ്.
So don't look at somebody else's good marriage and say, oh, well, he has a good husband or a good wife, that's why it's so well with him.
മറ്റേ ഒരാളുടെ മറ്റൊരു കുടുംബത്തിലെ വിവാഹ ജീവിതം കണ്ടിട്ട്, ഓ, അവന് നല്ലൊരു ഭാര്യയുണ്ട് അല്ലെങ്കിൽ അവൾക്ക് നല്ലൊരു ഭർത്താവുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയരുത്.
They had problems too.
അല്ല, നിങ്ങൾക്കറിഞ്ഞുകൂടാ, അവർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
Maybe you don't know about it.
നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൂടാ.
But they had faith in a savior who could solve their problem.
എന്നാൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്ന ഒരു രക്ഷകനിൽ അവർ വിശ്വസിച്ചു.
That's what made their marriage glorious.
അതാണ് അവരുടെ വിവാഹ ജീവിതത്തെ തേജസ്സുള്ളതാക്കി തീർത്തത്.
Don't give the credit to their human personalities.
അവരുടെ മാനുഷികമായ ആ സ്വഭാവവിശേഷങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണ്ട.
Give the glory to Jesus.
കർത്താവായ യേശുക്രിസ്തുവിന് മഹത്വം കൊടുക്കുക.
They came honestly before the Lord.
അവർ സത്യസന്ധതയോടെ യേശുവിന്റെ അടുക്കലേക്ക് വന്ന്
said we have no wine.
ഞങ്ങൾക്ക് വീഞ്ഞ് തീർന്നുപോയി എന്ന് പറഞ്ഞു.
We're not here to find out whose fault it was.
അത് ആരുടെ കുറ്റമാണ് എന്ന് കണ്ടുപിടിക്കുവാനല്ല ഞങ്ങളുടെ താല്പര്യം.
We have no wine, that's all.
ഞങ്ങൾക്ക് വീഞ്ഞില്ല, അതാണ്, അത് മാത്രമാണ് കർത്താവ്. അവനെയോ അവളെയോ കുറ്റപ്പെടുത്തുന്നില്ല, മറ്റാരെയും കുറ്റപ്പെടുത്തുന്നില്ല.
Can you please solve it?
നിനക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമല്ലോ.
Don't tell us who is to blame. I mean, we are already feeling quite condemned.
ഞങ്ങളോട് ആരുടെ കുറ്റമാണ് എന്ന് പറയണ്ട, ഞങ്ങൾക്ക് അതേക്കുറിച്ച് ഇപ്പോൾ തന്നെ വലിയ കുറ്റബോധമുണ്ട്.
God did not send his son into the world to condemn the world.
ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ കുറ്റവിധി ചെയ്യുവാനല്ല,
but to save the world.
ലോകത്തെ രക്ഷിക്കുവാനാണ്.
I'll tell you something.
ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ.
It took me many years to understand that.
വളരെ വർഷങ്ങളെടുത്തു ഈ കാര്യം ശരിയായി മനസ്സിലാക്കുവാൻ.
Even in the early days when I preached in CFC, I remember I used to condemn people.
ഞാൻ സിഎഫ്സിയിൽ ആദ്യ നാളുകളിൽ പ്രസംഗിച്ച സമയത്ത് ഞാൻ പലപ്പോഴും ആളുകളെ കുറ്റം ആരോപിച്ച് പ്രസംഗിക്കാറുണ്ടായിരുന്നു.
I confessed it to the church.
ഞാൻ ആ കുറ്റം സഭയുടെ മുമ്പാകെ തന്നെ ഏറ്റു പറഞ്ഞു.
Because one day I discovered God did not send his son into the world to condemn the world.
എന്തെന്നാൽ ഒരു നാളിൽ ദൈവം എനിക്ക് ഇക്കാര്യത്തിൽ വെളിപ്പാട് തന്നു, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ കുറ്റവിധി ചെയ്യാനല്ല.
Sent his son to save the world.
ദൈവം തന്റെ പുത്രനെ അയച്ചത് ലോകത്തെ രക്ഷിക്കുവാനാണ്.
That's John 3:17 by the way.
അതാണ് യോഹന്നാന്റെ സുവിശേഷം 3:17 നാം
വായിച്ചത്. Everybody knows John 3:16. Very few know John 3:17.
എല്ലാവർക്കും യോഹന്നാൻ 3:16 അറിയാം, പക്ഷേ വളരെ കുറച്ച് പേർക്ക് മാത്രമേ യോഹന്നാൻ 3:17 കുറിച്ച് അറിയൂ.
Very important verse.
വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം.
God did not send his son into the world to condemn the world but to save the world.
ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ.
I decided
ഞാൻ ഇക്കാര്യം
തീരുമാനിച്ചു.
ഞാൻ ഇനി പ്രസംഗിക്കുന്നത് ആളുകളെ കുറ്റപ്പെടുത്തുവാനോ അവർക്ക് കുറ്റബോധം വരുത്തുവാനല്ല, അവരെ
രക്ഷിക്കുവാനായിരുന്നു.
ഞാൻ വിവാഹിതരായവർക്ക് ഉപദേശം കൊടുക്കുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുവാനല്ല, അവരുടെ വിവാഹ ജീവിതത്തെ രക്ഷിക്കുവാനാണ് ഞാൻ
ശ്രമിക്കുന്നത്.
പ്രിയ മൂപ്പന്മാരായ സഹോദരന്മാരെ, നിങ്ങൾ എങ്ങനെയാണ് പ്രസംഗിക്കുക എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുക.
You don't have to make the same mistakes I made.
ഞാൻ ചെയ്ത അതേ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കേണ്ട കാര്യമില്ല.
I never had a spiritual father to guide me.
എനിക്ക് എന്നെ നയിക്കുവാനായിട്ട് ഒരു ആത്മീയ പിതാവ് ഉണ്ടായിരുന്നില്ല.
I wish I had.
എനിക്ക് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
Then I would not have made the mistakes I made.
അങ്ങനെയായിരുന്നുവെങ്കിൽ ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ ചെയ്യുകയില്ലായിരുന്നു.
I learned it the hard way.
ഞാൻ വളരെ കഠിനമായ വിധത്തിലാണ് ഈ കാര്യങ്ങൾ പഠിച്ചത്.
You can learn from my mistake and say, don't do it again yourself.
എന്നാൽ എന്റെ തെറ്റുകളിൽ നിന്ന് നിങ്ങൾക്കൊരു പാഠം ഉൾക്കൊണ്ടിട്ട് വീണ്ടും അതിട്ട് ആവർത്തിക്കാതിരിക്കാൻ സാധിക്കും.
Even newly married couples.
പുതിയതായി വിവാഹം കഴിച്ച ദമ്പതിമാർക്ക് ഇത് സാധിക്കും.
Remember, God can solve every problem.
ഓർക്കുക, ദൈവത്തിന് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ
സർവശക്തനാണ്.
അത് നിങ്ങളുടെ ഭാവി ജീവിതത്തെ കുറിച്ചും ശരിയാണ്.
എവറി പോസിബിൾ പ്രോബ്ലം ദാറ്റ് കാൻ അറൈസ് ഇൻ യുവർ ഹോം ഇൻ ദ ഫ്യൂച്ചർ,
ഭാവിയിൽ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഏത് പ്രശ്നമായാലും,
ജസ്റ്റ് ഗോ ടു ജീസസ് ആൻഡ് സേ ദ ട്രൂത്ത്.
യേശുവിന്റെ അടുക്കലേക്ക് ചെന്ന് സത്യസന്ധതയോടെ അത് ഏറ്റു പറയുക.
വി ഹാവ് നോ വൈൻ.
കർത്താവേ, ഞങ്ങൾക്ക് വീഞ്ഞ് ഇല്ല.
I'll tell you something.
ഞാൻ നിങ്ങളോട് പറയട്ടെ.
He will not ask you to do anything impossible.
നിങ്ങൾക്ക് അസാധ്യമായ എന്തെങ്കിലും ചെയ്യുവാൻ അവൻ നിങ്ങളോട് ആവശ്യപ്പെടുകയില്ല.
He won't tell you to come on, get some grapes and squeeze it now, let's make some wine.
അവൻ നിങ്ങളോട് പറയുകയില്ല, വേഗം പോയി മുന്തിരി വാങ്ങിച്ചുകൊണ്ടുപോവാ, അതെല്ലാം പിഴിഞ്ഞ് വേഗം വീഞ്ഞുണ്ടാക്കുക എന്ന് പറയുകയില്ല.
How long that will take.
അത് എത്ര നേരമെടുക്കും അങ്ങനെ ചെയ്യണമെങ്കിൽ.
He will do a miracle.
അവൻ അത്ഭുതം പ്രവർത്തിക്കും.
He just get some water.
അവൻ പറയും, കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരിക.
Water is a picture of my tasteless, colorless life.
എന്റെ രുചിയില്ലാത്ത, കളറില്ലാത്ത ആ വിവാഹ ജീവിതത്തെയാണ് ഈ വെള്ളം കാണിക്കുന്നത്.
Lord, just bring it here.
കർത്താവ് പറയുന്നു, അത് നീ കൊണ്ടുവരിക.
I will turn it to wine in a moment.
അതിനെ ഒരു നിമിഷം കൊണ്ട് മനോഹരമായി വീഞ്ഞാക്കി ഞാൻ തീർക്കാം.
See, I see a beautiful picture here in the first miracle.
ഈ ആദ്യത്തെ അത്ഭുതത്തിൽ ഒരു വളരെ നല്ല ഒരു കാര്യം ഞാൻ കാണുന്നു.
The difference between law and grace.
കൃപയും നിയമവും തമ്മിലുള്ള വ്യത്യാസം.
That's why he did this miracle first.
അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ അത്ഭുതം യേശു പ്രവർത്തിച്ചത്.
The first wine that was served in this wedding feast was produced by a lot of hard work.
ഈ വിവാഹ വിരുന്നിൽ ആദ്യം നൽകപ്പെട്ട വീഞ്ഞ് വളരെയധികം പ്രയത്നത്താൽ അവർ ഉണ്ടാക്കിയതാണ്.
They didn't have these machines those days to crush the grapes.
അന്ന് ഈ മുന്തിരി എല്ലാം പിഴിയുവാനായിട്ട് വേണ്ടുന്ന ഇന്നത്തെ കാലത്തെ പോലുള്ള മെഷീനറി അന്നില്ലായിരുന്നു.
You know how they used to do it?
അവരെങ്ങനെയായിരുന്നു അത് ചെയ്തിരുന്നത് അറിയാമോ?
They had a big pit with a lot of grapes in it and people would trample it and trample it and keep on trampling it with their feet. That's how they produced the
അവരൊരു വലിയ കുഴിയിൽ ഈ മുന്തിരിങ്ങ എല്ലാം ഇട്ട ശേഷം ആളുകൾ കാലുകൊണ്ട് ചവിട്ടി ചവിട്ടി കുഴച്ച് അത് പിഴിയുമായിരുന്നു.
I'm sure they cleaned their feet before they got into that pit.
അവര് ആ കുഴിയിൽ ഇറങ്ങുന്നതിന് മുൻപ് കാലുകളൊക്കെ വളരെ വൃത്തിയായി കഴുകിയ ശേഷമാണ് അത് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു.
It was a lot of effort.
അതിന് വളരെയധികം പ്രയത്നം ആവശ്യമുണ്ടായിരുന്നു.
Then they got a little bit of grape juice.
അതിനുശേഷം വളരെ കുറച്ച് മുന്തിരിച്ചാറ് അവർക്ക് ലഭിച്ചു.
That's how the first wine was made.
അങ്ങനെയാണ് ആദ്യത്തെ ആ വീഞ്ഞ് അവിടെ ഉണ്ടാക്കിയത്.
But the second wine,
എന്നാൽ രണ്ടാമതായി ഉണ്ടാക്കിയ വീഞ്ഞോ,
about 150 gallons, that means more than 600 liters of wine.
150 ഗാലൺ അല്ലെങ്കിൽ 600 ലിറ്ററിൽ കൂടുതൽ വീഞ്ഞാണ് അവിടെ ഉണ്ടാക്കിയത്.
Each of those water pots, it says contain about 100 liters.
ആ ഉണ്ടായിരുന്ന വെള്ളം സംഭരിച്ചു വെച്ചിരിക്കുന്ന ഓരോ കുടത്തിലും ഏകദേശം 100 ലിറ്ററിൽ കൂടുതൽ വെള്ളം കൊള്ളുമായിരുന്നു.
600 liters of wine.
600 ലിറ്റർ വീഞ്ഞ്.
Like that in a moment.
ഒരു നിമിഷം കൊണ്ട് ഉണ്ടാക്കി.
That's grace.
അതാണ് കൃപ.
The other is law.
മറ്റൊന്ന് ന്യായപ്രമാണം.
Struggle, 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 struggle.
ഓ, വളരെ ബദ്ധപ്പെട്ട
വൈൻ.
അല്പം വീഞ്ഞ് ഉണ്ടായിരുന്നു.
And then finally it runs out.
അത് തീർന്നും പോകുന്നു.
Isn't it better to be under grace?
കൃപയുടെ കീഴിലായിരിക്കുക എന്നുള്ളതല്ലേ കൂടുതൽ ഉത്തമമായ കാര്യം?
It's wonderful.
അത് ഏറ്റവും അതിശയകരമായ കാര്യം.
When we go to Jesus, he just doesn't give us a little cup or a few drops.
നാം യേശുവിന്റെ അടുക്കേ ചെല്ലുമ്പോൾ ഒരു ചെറിയ കപ്പിൽ കുറച്ച് തുള്ളി വീഞ്ഞല്ലവൻ തരിക.
They never expected that he would make such abundance.
അവൻ ഇത്രമാത്രം ധാരാളമായി വീഞ്ഞുണ്ടാക്കുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചു കാണുകയില്ല.
You don't realize what a miracle God can do in your married life.
നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ എത്ര വലിയ ഒരു അത്ഭുതമാണ് യേശുവിന് ചെയ്യാൻ കഴിയുക എന്ന് നിങ്ങൾ അറിയുന്നില്ല.
My wife and I have tasted a little bit of that in our life.
ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഞാനും എന്റെ ഭാര്യയും അല്പമെങ്കിലും അതിന്റെ ഒരു രുചി ആസ്വദിച്ചിട്ടുണ്ട്.
Whenever we had a problem, we just gone to Jesus and say, Lord, here's a little problem.
ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞങ്ങൾ ഉടൻ തന്നെ യേശുവിന്റെ അടുത്തേക്ക് ചെന്ന് കർത്താവേ ഇതാ ഇങ്ങനെയൊരു പ്രശ്നം ഞങ്ങൾക്കുണ്ട് എന്ന് പറയും. യേശു അത് പരിഹരിക്കും.
We belong to be a family that honors God.
കർത്താവിനെ മാനിക്കുന്ന ഉയർത്തുന്ന ഒരു കുടുംബമായി ഇരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്,
ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
Lord, there's no wine. Lord, there's no money.
കർത്താവേ ഞങ്ങൾക്ക് ഇവിടെ പണമില്ല.
We go to God.
ഞങ്ങൾ കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു.
സിക്നസ്,
ഞങ്ങളുടെ കുടുംബത്തിൽ
ഒരു
കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിച്ചു.
We need to care for them, we need to educate them.
അവരെ കരുതേണം, അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം നൽകണം.
You know, education is very expensive.
ഇന്ന് നമുക്കറിയാം വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് വളരെ ചെലവേറിയ ഒരു കാര്യമാണ്.
Is there a problem that Jesus cannot solve?
യേശുവിനെ പരിഹരിക്കാൻ സാധിക്കാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
The limit is the limit of your faith.
ഇതിന്റെ പരിധി എന്ന് പറയുന്നത് നിന്റെ വിശ്വാസത്തിന്റെ ആ പരിധിയാണ്.
Beyond that, Jesus can do nothing for you.
നിന്റെ വിശ്വാസത്തിന്റെ പരിധിക്ക് അപ്പുറം ഒന്നും ചെയ്യുവാൻ യേശുവിന് സാധിക്കുകയില്ല.
If you trust in the Lord, he can do anything.
ആ അളവ് വരെ കർത്താവിന് എന്ത് വേണമെങ്കിലും നിനക്കായി ചെയ്യുവാൻ സാധിക്കും.
That's the first sign.
അതാണ് യേശു ചെയ്ത ആദ്യത്തെ അടയാളം.
Do you know that he did the second miracle in Cana?
എന്നാൽ നിങ്ങൾക്കറിയാമോ യേശു അതിനുശേഷം രണ്ടാമത് ഒരു അത്ഭുതവും കാനാവിൽ ചെയ്തു എന്ന്.
Which was the second miracle in Cana?
കാനാവിൽ ചെയ്ത രണ്ടാമത്തെ അത്ഭുതം ഏതാണ്?
Our first problem is in marriage.
നമ്മുടെ ആദ്യത്തെ പ്രശ്നം നമ്മുടെ വിവാഹ ജീവിതത്തിലാണ്.
The second problem can be with our children.
രണ്ടാമത്തെ പ്രശ്നം നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പ്രശ്നമാണ്.
Because weddings lead on to children.
കാരണം ഒരു വിവാഹം അത് സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകും.
So there was a second miracle in Cana.
അതുകൊണ്ട് കാനാവിൽ ഒരു രണ്ടാമത്തെ അത്ഭുതം യേശു ചെയ്തു.
And that's called in John 4:54 the second sign that Jesus performed.
യോഹന്നാന്റെ 4:54 ആണ് ഇത് കാണുന്നത്. യേശു രണ്ടാമത്തെ അടയാളമായി ഇത് ചെയ്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
And then also in verse 45-46 it says is when Jesus came to Cana.
അവിടെയും എഴുതിയിരിക്കുന്നത് യേശു കാനാവിൽ വന്നു, അവിടെ വെച്ചാണ് ഈ അത്ഭുതം ചെയ്തത് എന്നാണ്.
And there was a certain royal official whose son was sick at Capernaum.
അവിടെ കപ്പർനഹൂമിൽ തന്റെ മകൻ സൗഖ്യമില്ലാതെ ഇരുന്ന ഒരു റോമൻ ശതാധിപൻ ഉണ്ടായിരുന്നു.
Capernaum is about 20-25 kilometers from Cana.
കപ്പർനഹൂം കാനാവിൽ നിന്ന് ഏകദേശം 20-25 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമാണ്.
Not very far.
വളരെ അകലെയല്ല.
He heard that Jesus had come.
അവൻ കേട്ടു യേശു വന്നുവെന്ന്.
He was a royal official. He probably came in a chariot.
അവനൊരു രാജഭൃത്യനായിരുന്നു. അവൻ ഒരുപക്ഷെ ഒരു രഥത്തിൽ കയറിയായിരിക്കാം യേശുവിന്റെ അടുത്ത് വന്നത്.
Can't imagine that he came walking.
അവൻ നടന്നു വന്നു എന്ന് ചിന്തിക്കുക ബുദ്ധിമുട്ടാണ്.
He came and he against told frankly the need.
അവൻ വന്നു, അവന്റെ ആവശ്യം വളരെ തുറന്നു പറഞ്ഞു.
One thing you see in all these signs, they honestly acknowledge their need. It's only then that God solves the problem.
ഈ അടയാളങ്ങളിലെല്ലാം നാം കാണുന്ന ഒരു കാര്യം, അവർ സത്യസന്ധമായി വന്ന് തുറന്ന് യേശുവിനോട് തങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നു, അവരുടെ പ്രശ്നം യേശു പരിഹരിക്കുന്നു
എന്നതാണ്.
അവർ മറ്റൊരാളെയും കുറ്റം
പറയുന്നു.
ഈ എല്ലാ അടയാളങ്ങളിലും നാം അത് കാണുന്നു. അവനിങ്ങനെ പറയുന്നില്ല, എന്റെ മകൻ അനുസരിക്കാതെ മലയത്ത് പോയി കളിച്ചു അതുകൊണ്ട് അവന് അസുഖം വന്നു എന്ന്. അവൻ പറഞ്ഞു, എന്റെ മകൻ രോഗിയായിരിക്കുന്നു. അവൻ മരണത്തോട് അടുത്തിരിക്കുന്നു. ഭർത്താവ് അവനോട് ചോദിച്ചില്ല, നിന്റെ മകൻ പോയി മഴയത്ത് വല്ലതും കളിച്ചോ എന്ന്.
ഹീസ് നെവർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്.
അവനതിൽ താല്പര്യമേ ഇല്ല.
Let's find a solution to this problem.
ഈ പ്രശ്നത്തിന് നമുക്കൊരു പരിഹാരം കണ്ടെത്തണം.
Learn a lesson from that, my brothers and sisters, for your life.
നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൽ നിന്ന് ഒരു പാഠം നിങ്ങൾ ഉൾക്കൊള്ളുക. പ്രിയ
സഹോദരങ്ങളെ,
നിന്റെ ഭവനത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ,
നിന്റെ
സഭയിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ,
first solve it and then try and learn a lesson from it.
ആദ്യം ആ പ്രശ്നം പരിഹരിക്കുക, അതിൽ നിന്ന് പിന്നീട് ഒരു പാഠം പഠിക്കുക.
Don't go around attributing blame.
അതിനെ കുറ്റം കണ്ടുപിടിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്.
Then you will very quickly get into the hand of Satan, the accuser of the brothers.
കാരണം നിങ്ങൾ അങ്ങനെ ചെയ്താൽ സഹോദരന്മാരുടെ അപവാദിയായ പിശാചിന്റെ കൈകളിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ.
And you may sometimes blame where there is no blame to be put.
ചിലപ്പോൾ കുറ്റം ആരോപിക്കാനായിട്ട് ഒന്നുമില്ലാതിരിക്കെ തന്നെ നിങ്ങൾ കുറ്റം ആരോപിച്ചു എന്നിരിക്കും.
There is so much of the poison of Satan, the accuser, in our flesh.
നമ്മുടെ ജഡത്തിൽ ഈ കുറ്റാരോപണം ചെയ്യുന്ന സാത്താന്റെ വിഷം ധാരാളമായിട്ടുണ്ട്.
Whenever we hear something bad, we say, this must be the reason.
എന്തെങ്കിലും മോശമായൊരു കാര്യം സംഭവിച്ചു എന്നറിഞ്ഞാൽ നമ്മൾ അപ്പോൾ പറയും, എനിക്കറിയാം അതിന്റെ കാര്യം.
We got to get out of that habit.
നാം ഈ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരിക തന്നെ ചെയ്യണം.
How can we solve the problem?
നമുക്ക് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ
സാധിക്കുക?
നിങ്ങൾക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു കാര്യമെങ്കിലും ചെയ്യുക, നിങ്ങളുടെ വായ അടയ്ക്കുക.
So he comes to Jesus and says, my son is about to die, verse 47.
47-ാം വാക്യത്തിൽ അവൻ യേശുവിന്റെ അടുക്കൽ വന്നു, എന്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു.
Come before my child dies, verse 49.
49-ാം വാക്യത്തിൽ രാജപ്രത്യൻ അവനോട് കർത്താവേ പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് അപേക്ഷിച്ചു.
And Jesus said, go your way, your son lives.
യേശു അവനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു.
Now here is a message for us concerning problems we have with our children.
ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് വരുന്ന ഒരു ഉത്സാഹത്തിന്റെ കാര്യമാണ്.
Spiritual death, physical death, anything.
അത് ആത്മീയ മരണമാകാം, ശാരീരിക മരണം സംഭവിക്കുന്ന കാര്യമാകാം.
Again, don't think you are the only one who has problems with your children.
നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് ഒരിക്കലും
ചിന്തിക്കരുത്.
മറ്റൊരു കുടുംബത്തെ നോക്കിയിട്ടോ അവരുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ എന്ന്
ചിന്തിച്ചു.
ഞാൻ കണ്ടിട്ടുള്ള എല്ലാ കുടുംബങ്ങളിലും ഏതെങ്കിലും നിലയിൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടാണ് ഞാൻ
കണ്ടിട്ടുള്ളത്.
ചിലപ്പോൾ ശാരീരികമായ പ്രയാസങ്ങളായിരിക്കാം, ചിലപ്പോൾ ആത്മീയമായ ബുദ്ധിമുട്ടുകളായിരിക്കാം. ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല.
And how did it go well with those that family?
എങ്ങനെയാണ് എന്നിട്ടും ആ കുടുംബത്തിൽ കാര്യങ്ങൾ നന്നായിട്ട് പോയത്?
They took the problem to Jesus. That's all.
അവർ തങ്ങളുടെ പ്രശ്നവുമായി യേശുവിന്റെ അടുക്കൽ ചെന്നു. അത് മാത്രമാണ്.
He said, Lord, do something for my son.
അവർ യേശുവിനോട് പറഞ്ഞു, കർത്താവേ എന്റെ മകന് വേണ്ടി, എന്റെ ഈ മകൾക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യണം.
We're not blaming him.
അവനെ കുറ്റമാരോപിക്കാതെ
We're asking you to do something for him.
കർത്താവേ അവന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യണമെന്ന് മാത്രമാണ് ഞങ്ങൾ.
We're living in a sinful world where there are all types of problems our children have.
കർത്താവേ ഞങ്ങൾ ജീവിക്കുന്നത് വളരെ പാപം നിറഞ്ഞ ഒരു ലോകത്തിലാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പലവിധ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടതുണ്ട്.
Maybe you got some infection from somebody else in school.
ചിലപ്പോൾ സ്കൂളിലുള്ള മറ്റേതോ കുഞ്ഞിൽ നിന്നോ ആയിരിക്കാം ഈ രോഗം അവന് ലഭിച്ചത്.
I don't want to find out and blame somebody else.
അത് കണ്ടുപിടിച്ച് ആ മറ്റ് ആൾക്കാരെ കുറ്റപ്പെടുത്തുക എനിക്ക് താല്പര്യമില്ല.
Please do something.
കർത്താവേ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ എന്തെങ്കിലും ചെയ്യണം.
How wonderful to go to Jesus like that.
അങ്ങനെ യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുക എത്ര നല്ല കാര്യമാണ്.
How many times parents say, my child is good but he picked up some bad habits from others in the school.
എത്രയോ പ്രാവശ്യം മാതാപിതാക്കൾ പറയാറുണ്ട്, എന്റെ കുഞ്ഞ് നല്ലവനാണ്, പക്ഷേ ഈ മറ്റു കുഞ്ഞുങ്ങളിൽ നിന്നാണ് ഈ മോശം സ്വഭാവം അവൻ ലഭിച്ചത്.
How does it solve the problem?
അതെങ്ങനെയാണ് പ്രശ്നത്തിന് പരിഹാരമാവുക?
Just go to Jesus and say, Lord, my child has a problem.
കർത്താവേ എന്റെ കുഞ്ഞിന് ഈ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് നീ യേശുവിന്റെ അടുത്തേക്ക്
തിരിയുക. Blaming other people.
മറ്റുള്ളവരെ കുറ്റമാരോപിക്കുന്നത് നിർത്തുക.
Jesus will not help you if you got the spirit of the accuser.
യേശുവിന് നിങ്ങൾക്ക് ഈ കുറ്റാരോപണത്തിന്റെ ആളാവുണ്ടെങ്കിൽ യേശുവിന് നിങ്ങളെ സഹായിക്കാൻ സാധ്യമല്ല.
That's very often the reason why God is not doing anything for you.
അതുകൊണ്ടാണ് മിക്കപ്പോഴും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത്.
Because he sees you holding hands with the accuser saying, this is the cause for my son being like this.
കാരണം കർത്താവ് കാണുന്നു, നിങ്ങൾ അപവാദിയായ പിശാചിന്റെ കൈകളിൽ പിടിച്ച് കൈ പിടിച്ചിട്ട് ഇതാണ് ഇവനാണ് ഈ പ്രശ്നത്തിന്റെ കാരണമെന്ന് ആരോപിക്കുന്നു.
And don't imagine that your children are also spiritual.
നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും ആത്മീയരാണ് എന്ന് നിങ്ങൾ നിനക്കരുത്.
I don't believe my children were born spiritual.
എന്റെ കുഞ്ഞുങ്ങൾ ആത്മീയരായിട്ടാണ് ജനിച്ചത് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല.
My children used to go to Sunday school in our CFC.
CFCയിലെ സൺഡേ സ്കൂളിൽ എന്റെ കുഞ്ഞുങ്ങൾ പോകാറുണ്ടായിരുന്നു.
I told them.
ഞാൻ അവരോട് പറഞ്ഞു,
Any of the Sunday school teachers tell me that you are misbehaving in the class.
ഏതെങ്കിലും സൺഡേ സ്കൂൾ അധ്യാപകൻ എന്നോട് നിങ്ങൾ ക്ലാസ്സിൽ മോശമായിട്ട് പെരുമാറുന്നു എന്ന് വന്ന് പറഞ്ഞാൽ ഞാനത് വളരെ ഗൌരവത്തോടെ എടുക്കുവാൻ പോവുകയാണ്.
ബിക്കോസ് ഐ ബിലീവ് ദീസ് യങ് ബ്രദേഴ്സ് ഹു ആർ ടേക്കിംഗ് ദ ക്ലാസ് ആർ നോട്ട് ഫിയറിംഗ് പീപ്പിൾ, ദേ വോണ്ട് ടെൽ മീ എ ലൈ.
ഞാൻ വിശ്വസിക്കുന്നു ഈ സൺഡേ സ്കൂൾ അധ്യാപകരായിട്ടുള്ള ഈ ചെറുപ്പക്കാർ അവർ ദൈവത്തെ ഭയപ്പെടുന്നവരാണ്, അവർ വന്ന് കള്ളം പറയുകയില്ല.
സ്കൂൾ ഇൻ ഓൾ ടീച്ചേഴ്സ് മേ ഹാവ് പ്രെജഡിസ് അഗൈൻസ്റ്റ് യു ആൻഡ് മേ നോട്ട് ഓൾവേസ് ബിലീവ് വാട്ട് ദി ടീച്ചേഴ്സ് ഇൻ സ്കൂൾ സേ.
സ്കൂളിലെ അധ്യാപകർ ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ച് തെറ്റായിട്ടുള്ള ധാരണകളുള്ളവരായിരിക്കും, അതുകൊണ്ട് അവർ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കുകയില്ല.
ബട്ട് ഇൻ ദ ചർച്ച് ഐ ബിലീവ് ദീസ് ആർ ഗോഡ് ഫിയറിംഗ് യങ് മെൻ.
എന്നാൽ സഭയിലുള്ള ഈ ചെറുപ്പക്കാരായ സഹോദരന്മാർ ദൈവഭയമുള്ളവരാണ് എന്ന് എനിക്കറിയാം.
ഐ വിൽ നോട്ട് ടേക്ക് യുവർ സൈഡ് അഗൈൻസ്റ്റ് ദം.
അതുകൊണ്ട് അവർക്കെതിരായിട്ട് നിങ്ങളുടെ പക്ഷത്ത് ഞാൻ നിൽക്കുകയില്ല.
I will ask you to set it right.
ഞാൻ നിങ്ങളോട് ആ കാര്യം പോയി ശരിയായിട്ട് ചെയ്യുക എന്ന് പറയും.
I have never regretted taking that position.
ആ ഒരു നിലപാടെടുത്തതിൽ ഞാൻ ഒരിക്കലും ഇതുവരെ ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല.
I have found far too many believers in our churches who always take the side of their children and that's why their children go astray.
തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ധാരാളം മാതാപിതാക്കന്മാരെ നമ്മുടെ സഭകളിൽ നാം കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നത്.
You don't have to feel guilty that your child has got a nature of Adam.
നിങ്ങളുടെ കുഞ്ഞിന് ആദാമിന്റെ സ്വഭാവം ഉണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കുറ്റബോധത്തിന്റെ ആവശ്യമില്ല.
I taught parents we must be strict with our children because they've got foolishness in their heart.
ഞാൻ മാതാപിതാക്കളോട് പറയാറുണ്ട്, നിങ്ങൾ കുഞ്ഞുങ്ങളോട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ പെരുമാറണം, കാരണം അവരുടെ ഉള്ളിൽ ദോഷമുണ്ട്.
You must be merciful with them because they got their foolishness from you.
എന്നാൽ നിങ്ങൾ അവരോട് കരുണയുള്ളവരായിരിക്കണം, കാരണം ആ പോഷത്വം നിങ്ങളിൽ നിന്നാണ് അവർക്ക് ലഭിച്ചത്.
So don't blame them.
അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തേണ്ട.
Be strict and be merciful.
നിങ്ങൾ കഠിനതയോടെ സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറണം, അതേസമയം തന്നെ നിങ്ങൾ കരുണയുള്ളവരായിരിക്കണം.
Come to Jesus and say, Lord, please do something for my child.
പരിഹാരം ഇതാണ് യേശുവിന്റെ അടുത്തേക്ക് വരിക, എന്റെ കുഞ്ഞിനു വേണ്ടി കർത്താവേ നീ എന്തെങ്കിലും ചെയ്യുക.
Wonderful to hear Jesus say, go your way, your son's problem is solved.
ഇങ്ങനെ യേശു നീ പോവുക, നിന്റെ മകന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിന്നോട് പറയുന്നത് കേൾക്കുക എത്ര നല്ല കാര്യമാണ്.
Sometimes children are not so smart or clever like some other child in the family.
നിന്റെ കുടുംബത്തിലെ മറ്റൊരു കുഞ്ഞിന്റെ അത്രയും ഒരുപക്ഷെ മിടുക്കോ കഴിവോ ഇല്ലാത്ത ആളായിരിക്കാം ഈ കുഞ്ഞ്.
ഹാവ് സം intellectual, emotional defect.
അവർക്ക് ചിലപ്പോൾ ഒരു ഭൗതികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളോ എന്തെങ്കിലും
പ്രശ്നങ്ങളുള്ളവരായിരിക്കാം.
അവർക്ക് തന്നത്തെ മറ്റു കുഞ്ഞുങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിയ ഒരു അപകർഷതാബോധം അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം.
But God made them like that.
എന്നാൽ ദൈവമാണ് അവരെ അങ്ങനെയാക്കിയത്.
Don't blame God and don't blame your child.
ദൈവത്തെ കുറ്റപ്പെടുത്തരുത്, നിങ്ങളുടെ കുഞ്ഞിനെയും കുറ്റപ്പെടുത്തരുത്.
Bring that child to Jesus.
ആ കുഞ്ഞിനെ നീ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക.
And he can do a great miracle for that child.
ആ കുഞ്ഞിനു വേണ്ടി വലിയൊരു അത്ഭുതം പ്രവർത്തിക്കുവാൻ യേശു ശക്തനാണ്.
Maybe not solve that intellectual problem. He's not going to raise the IQ of your child. That's not the greatest thing in life.
നിങ്ങളുടെ കുഞ്ഞിനെ ബുദ്ധിപരമായി അല്പം തകരാറുള്ള ആളാണെങ്കിൽ അവന്റെ IQ പെട്ടെന്ന് ഉയർത്തുക യേശു ചെയ്തില്ല എന്നിരിക്കും.
No, but he'll solve the spiritual problem and make that child perhaps the best child in your home.
അവന്റെ ആത്മീയമായിട്ടുള്ള ആ പ്രശ്നം യേശു പരിഹരിച്ച് ആ കുഞ്ഞിനെ നിന്റെ കുടുംബത്തിലെ ഏറ്റവും നല്ല കുഞ്ഞാക്കി മാറ്റുവാൻ യേശു. ഏറ്റവും കഴിവുള്ള കുഞ്ഞ് ആയിരിക്കണമെന്നില്ല, ഏറ്റവും ആത്മീയനായ കുഞ്ഞ്. ചില കഴിവുള്ള ഈ കുഞ്ഞുങ്ങള് അവരുടെ ആ കഴിവുകളിൽ കൂടുതൽ താല്പര്യമെടുത്തിട്ട് അവര് ആത്മീയമായി വേണ്ടത്ര വളരാറില്ല.
Someone brings a complaint against your child.
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു പരാതിയുമായി ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്നാൽ,
Dear brother, sister, don't try to justify them.
പ്രിയ സഹോദരി സഹോദര, അതിനെ ന്യായീകരിക്കുവാൻ നീ ഒരിക്കലും ശ്രമിക്കരുത്.
Consider the possibility that your lovely child could be wrong.
നീ ഈ സാധ്യത നിന്റെ മുമ്പിൽ വെക്കുക, നിന്റെ ഈ വളരെ സൗന്ദര്യമുള്ള മനോഹരമായ കുഞ്ഞ് ഒരുപക്ഷെ തെറ്റ് ചെയ്തിരിക്കാം.
Otherwise you can destroy your son and daughter.
അല്ലെങ്കിൽ നിന്റെ മകനെയോ മകളെയോ നശിപ്പിക്കുവാൻ നീ കാരണമായി.
Bring that child to Jesus.
ആ കുഞ്ഞുമായി നീ യേശുവിന്റെ അടുത്തേക്ക് വരിക.
Faith that the Lord will solve that problem.
യേശു ഈ പ്രശ്നം പരിഹരിക്കും എന്ന് നീ വിശ്വസിക്കുക.
Do you ever find in the Bible anybody bringing his child to Jesus and Jesus saying, no, I can't do anything for your child?
നിങ്ങൾ എവിടെയെങ്കിലും വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ടോ ഒരാൾ തന്റെ കുഞ്ഞുമായി യേശുവിന്റെ അടുത്തേക്ക് വരുന്നു, യേശു പറയുന്നു എനിക്ക് ഈ കുഞ്ഞിന്റെ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ല എന്ന്? ഓ, ഇത് കൂടുതൽ വിഷമം പിടിച്ച സംഗതിയാണ്.
One man brought his child saying, this child from childhood is doing all types of stupid things, jumping into the fire and all types of things.
ഒരു മനുഷ്യൻ യേശുവിന്റെ അടുത്തേക്ക് തന്റെ കുഞ്ഞുമായി വന്നു, ഈ കുഞ്ഞ് ഏറ്റവും ചെറുപ്പം മുതൽ തീയിലും വെള്ളത്തിലും ഒക്കെ ചാടി പല മണ്ടത്തരങ്ങളും കാണിക്കുന്നു.
I brought him to the church to your disciples, they could do nothing.
ഞാൻ സഭയിലെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുവന്നു, അവർക്കൊന്നും
ചെയ്യാൻ
അവർ പ്രാർത്ഥിച്ചു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല.
Now Lord, I bring them to you.
കർത്താവേ, ഇപ്പോൾ ഞാൻ നിന്റെ അടുക്കലേക്ക് കുഞ്ഞുമായി വരുന്നു.
That man went away happy, his problem was solved.
ആ മനുഷ്യൻ വളരെ സന്തോഷവാനായി, അവന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയി.
Is Jesus the same yesterday, today and forever?
യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി നിൽക്കുന്നവനാണോ?
Bring your children to Jesus.
യേശുവിന്റെ അടുക്കലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക.
He can solve every problem.
അവൻ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നടത്തുവാൻ സാധിക്കും.
Go your way in faith. Your son lives.
നീ വിശ്വാസത്തോടെ നിന്റെ വഴിക്ക് പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കുന്നു.
And it says in verse 50, the man believed.
അമ്പതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി.
It was 1 o'clock in the afternoon when he met Jesus.
യേശുവിനെ അവൻ കണ്ടപ്പോൾ ഉച്ചതിരിഞ്ഞ് ഒരു മണിയായിരുന്നു.
20 kilometers to Capernaum.
20 kilometers ദൂരം ഉണ്ട് കഫർനാമിലേക്ക് പോകുവാൻ.
I would want to rush back to find out if it's happened.
അവന് എത്രയും പെട്ടെന്ന് ഓടിച്ചെന്ന് അത് സത്യമാണോ എന്ന് അറിയുവാൻ ആഗ്രഹം ഉണ്ടാവുകയില്ലേ?
I think in a chariot it may take a couple of hours perhaps.
ഒരു പക്ഷേ ഒരു രഥത്തിൽ പോയാൽ 2 മണിക്കൂറെങ്കിലും ഈ 20 kilometers എടുക്കുമായിരുന്നു.
4 o'clock he can be there.
4 മണിയോടെ അവനവിടെ ചെല്ലുവാൻ സാധിക്കും.
But he doesn't do that.
എന്നാൽ അവൻ അങ്ങനെ ചെയ്തതായിട്ട് നാം കാണുന്നില്ല.
Jesus said it.
യേശു അത് പറഞ്ഞു.
Let me stay in a little inn here for the night. I'll go back tomorrow.
ഞാൻ ഇവിടെ ഒരു സത്രത്തിൽ ഇന്ന് രാത്രി കഴിച്ചു കൂട്ടട്ടെ, നാളെ രാവിലെ ഞാൻ വീട്ടിൽ പോയിക്കൊള്ളാം.
That's what he did.
അതാണ് അവൻ ചെയ്തത്.
Where do you read all that, brother Zach? You are telling all types of stories which I have never read in the Bible.
സഹോദരാ, ഇത് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? നീ ഇങ്ങനെയുള്ള കഥകളൊക്കെ വേദപുസ്തകത്തിൽ നിന്ന് പുതിയതായിട്ട് പഠിപ്പിക്കുകയാണോ?
Read slowly.
വളരെ സാവധാനതയോടെ ശ്രദ്ധയോടെ നിങ്ങൾ വായിക്കുക.
As he was going down,
അവൻ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ
51
വാക്യത്തിൽ നാം കാണുന്നു, അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റ് വന്നു. അവനോട് ചോദിച്ചു, എപ്പോഴാണ് എന്റെ മകൻ രോഗം ഭേദമായത്?
Yesterday at 1 p.m. in the afternoon.
ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് എന്നാണ് അവർ പറഞ്ഞത്.
Then he knew that was the same time that he spoke to Jesus.
യേശുവിനോട് സംസാരിച്ച അതേ സമയത്താണ് ഈ അത്ഭുതം നടന്നതെന്ന് അപ്പോൾ അവന് മനസ്സിലായി. തലേ ദിവസം ഒരു മണിക്ക് യേശുവിനെ കണ്ടയാള് ഇപ്പോൾ വരെ എന്ത് ചെയ്യുകയായിരുന്നു?
15-20 kilometers
പോകാനായിട്ട് ഒരു രഥത്തിൽ പോകുന്നയാൾക്ക് ഇത്രയും സമയം വേണോ? അവന്റെ വിശ്വാസത്തിന്റെ ഒരു അടയാളമാണ്. യേശു അത് പറഞ്ഞിരിക്കുന്നു, ഇനി വീട്ടിൽ ഓടിപ്പോയി അത് ശരിയായോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമേ. എത്രമാത്രം ഒരു വിശ്വാസം. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്
ഇതുപോലെ
നിന്നിൽ നിന്ന് കേൾക്കുന്ന കാര്യം അത് സംഭവിക്കും.
അമ്പത്തിമൂന്നാമത്തെ
ഭാഗ്യത്തിൽ പറയുന്നു, ആ താനും തന്റെ കുടുംബവും യേശുവിൽ വിശ്വസിച്ചു.
He started with a marriage problem in marriage and finally solved the problem in the whole family.
അവന്റെ വിവാഹത്തിലുള്ള ഒരു പ്രശ്നം ആദ്യം പരിഹരിക്കുന്നു, അതിനുശേഷം അവന്റെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും
പരിഹരിക്കുന്നു.
ഇതാണ് യേശു ചെയ്ത രണ്ടാമത്തെ അടയാളം.
Isn't it significant that the first and second sign had always got to do with the home?
ഈ രണ്ട് അടയാളങ്ങളും കുടുംബത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ നാം ഒരു പ്രാധാന്യം കാണുന്നുണ്ടോ?
Most of the problems in the church are in the home.
ഒരു സഭയിലെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കുടുംബങ്ങളിലെ പ്രശ്നങ്ങളാണ്.
If we solve the problems in our home,
നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ നാം പരിഹരിച്ചാൽ
our churches will become stronger.
നമ്മുടെ സഭകൾ കൂടുതൽ ശക്തമായി തീരും.
Preserve your marriage and preserve your children for the Lord.
നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ വിവാഹ ജീവിതത്തെയും കർത്താവിനായി നിങ്ങൾ സൂക്ഷിക്കുക, പരിപാലിക്കുക.
And trust him.
അവനെ വിശ്വസിക്കുക.
Just it's so easy. Come to him and mention your problem.
ഇത് വളരെ എളുപ്പമാണ്. അവന്റെ അടുക്കൽ വന്ന് നിങ്ങളുടെ പ്രശ്നം അവനോട് പറയുക.
He has time for every one of us.
നമുക്കെല്ലാവർക്കും വേണ്ടി അവൻ സമയമുള്ളവനാണ്.
I don't have time to go through all the signs. You can look at them yourself.
ഈ എല്ലാ അടയാളങ്ങളും യോഹന്നാൻ പ്രതിപാദിച്ചിരിക്കുന്ന എല്ലാ അടയാളങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്കിപ്പോൾ സമയമില്ല. യോഹന്നാന്റെ ആറാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു അടയാളം നിങ്ങളെ കാണിച്ചു
തരുവാനാണ്.
അവിടെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ ചെയ്ത അടയാളങ്ങൾ ആളുകൾ കണ്ടു.
And this time the sign was the feeding of the 5,000.
ഇവിടെ 5,000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ അടയാളത്തെ കുറിച്ചാണ്
പറയുന്നത്.
ശരിക്കും 5,000-ലും വളരെയധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പുരുഷന്മാർ 5,000-ത്തോളം എന്നാണ് എഴുതിയിരിക്കുന്നത്. പത്താം വാക്യത്തിൽ
there must have been women and children.
അവിടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നിരിക്കണം.
We know there was a little boy there, so there must have been many other little boys and girls.
അവിടെ ഒരു ബാലൻ ഉണ്ടായിരുന്നു, അതുപോലെ മറ്റ് പല ബാലന്മാരും അവിടെ ഉണ്ടായിരുന്നിരിക്കണം.
There may have been 10,000 people.
ഒരുപക്ഷേ എല്ലാം കൂടി ഒരു 10,000 പേരോളം അവിടെ ഉണ്ടായിരുന്നിരിക്കണം.
And the disciples were confused.
യേശുവിന്റെ ശിഷ്യന്മാർ അവിടെ അവർ വളരെ കുഴച്ചിലായിപ്പോയി.
How to meet the need of 10,000 people?
ഈ 10,000 പേരുടെ ഭക്ഷണത്തിന്റെ ആവശ്യം എങ്ങനെ നിറവേറ്റും എന്ന് അവർക്ക്
അറിഞ്ഞുകൂടാ.
നാം ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് ദൈവസഭയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ സഭയിൽ ഒരുപക്ഷെ 10,000 പേരില്ല, ഒരു 50 പേരുണ്ടായിരിക്കാം.
ജീസസ് മെയ്ഡ് ഓൾ ദീസ് 10,000 പീപ്പിൾ ജസ്റ്റ് സിറ്റ് ഇൻ ഗ്രൂപ്സ് ഓഫ് 50.
യേശു ഈ 10,000 പേരെ 50 പേരുള്ള ഗ്രൂപ്പുകളാക്കി തിരിച്ചിരുത്തി എന്നാണ്
എഴുതിയിരിക്കുന്നത്. Churches, 200 groups.
200 ചെറിയ സഭകൾ പോലെ.
And these 12 disciples thinking, how in the world can we meet the need of so many people?
ഓ, ഇത്രയും അധികം ആൾക്കാരുടെ ആവശ്യം എങ്ങനെ പരിഹരിക്കുമെന്ന് ഈ 12 ശിഷ്യന്മാർ ആലോചിച്ചു.
When you have experienced the Lord solving your problems in your family,
നിങ്ങളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ യേശു പരിഹരിക്കുന്ന ആ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ,
that strengthens you to have a ministry in the church.
അത് സഭയിൽ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങൾക്ക് ബലം നൽകും.
It's like going from school to college.
അത് സ്കൂളിൽ നിന്നും കോളേജിലേക്ക് പുരോഗമിക്കുന്നതുപോലെ.
You can't go to college before you pass school.
നിങ്ങൾ സ്കൂള് പാസ്സാകാതെ കോളേജിലേക്ക് പോകുക
സാധ്യമല്ല. Our training in our home is what prepares us for ministry in the church.
നമ്മുടെ വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പരിശീലനമാണ് സഭയിൽ ഒരു ശുശ്രൂഷയ്ക്കായി നമ്മെ ഒരുക്കുന്നത്.
That's why the Bible says if a man can't bring up 2-3 children at home, how is he going to take care of the house of God?
അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത് ഒരു ഭവനത്തിൽ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളെ ശരിയായി വളർത്തുവാൻ പഠിക്കാത്തവൻ എങ്ങനെയാണ് ദൈവസഭയെ പരിപാലിക്കുക?
So our home is a training.
നമ്മുടെ ഭവനം ഒരു പരിശീലന കേന്ദ്രമാണ്.
That's why if a man has not brought up his children properly, he's not fit to be an elder.
അതുകൊണ്ടാണ് തന്റെ കുഞ്ഞുങ്ങളെ നേരായ മാർഗത്തിൽ വളർത്തുവാൻ സാധിക്കാത്ത ഒരുവന് ഒരു മൂപ്പനായിരിക്കുവാൻ സാധ്യമല്ലാത്ത.
So we now move on to ministry in the church.
അതുകൊണ്ട് നാം ഇനി സഭയിലെ ശുശ്രൂഷയിലേക്ക് കടന്നു വരിക.
Here also God gives us a sign.
ഇവിടെയും യേശു നമുക്കായി ഒരു അടയാളം
നൽകിയിരിക്കുന്നു. This sign has been a tremendous encouragement to me in my own ministry.
എന്റെ ശുശ്രൂഷയില് എനിക്ക് വളരെ ഉത്സാഹം നൽകുന്ന ഒരു
അടയാളമാണിത്.
പലപ്പോഴും ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഞാൻ എന്നെ തന്നെ കാണാറുണ്ട്. നിങ്ങളുള്ള മൂപ്പന്മാരിൽ ചിലരും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളെ തന്നെ
കാണാറുണ്ട്. The word of God to these people.
ഒരു ഞായറാഴ്ച രാവിലെ കർത്താവെ ഈ ജനത്തോട് ഞാൻ എന്താണ് നിന്റെ വചനത്തിൽ നിന്ന് പറയേണ്ടത് എന്ന് അറിയാതെ ഇരിക്കുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടില്ലേ?
Shall I give them that old brown moldy bread from last week which is smelling?
കഴിഞ്ഞ ആഴ്ചത്തെ അപ്പൂപ്പന പിടിച്ച് മണം പിടിച്ച അതേ ബ്രെഡ് തന്നെ ഇന്ന് ഞാൻ അവർക്ക് കൊടുക്കണമോ?
Isn't there any fresh manna from heaven today?
ഇന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു പുതിയ മന്ന നിനക്ക് തരുവാൻ സാധിക്കുകയില്ലേ?
Have you felt that need?
അങ്ങനെയുള്ള ഒരു ആവശ്യബോധം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ?
That depends on how much you value the people.
അതിന്റെ അതുണ്ടാകണമെങ്കിൽ നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ സഭയിലുള്ള സഹോദരിമാരെ നിങ്ങൾ വിലമതിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു.
One of the charges that the Lord gave to the priests in the Old Testament through Malachi chapter 1 was this.
മലാഖി പ്രവാചകൻ ഒന്നാം അധ്യായത്തിലൂടെ പഴയ നിയമ പുരോഹിതന്മാരോട് ദൈവം പറഞ്ഞ ഒരു കുറ്റമിതായിരുന്നു.
Will you give old bread to your governor if he comes for a meal in your house?
നിങ്ങളുടെ രാജ്യത്തെ ഗവർണർ നിന്റെ വീട്ടിലൊരു ഭക്ഷണത്തിന് വന്നു കഴിഞ്ഞാൽ നീ പഴയ റൊട്ടി അവന് കൊടുക്കുമോ?
നോ,
ഒരിക്കലുമില്ല.
എന്നാൽ
ദൈവത്തിന്റെ ജനത്തിന് നിങ്ങൾ എന്താണ്
കൊടുക്കുന്നത്?
എന്താണ് നിങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്നത്? ഞാൻ ഇങ്ങനെ ഈ കാര്യത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലോകത്തിൽ എവിടെയെങ്കിലും ദൈവജനത്തോട് ഞാൻ ദൈവവചനം സംസാരിക്കുമ്പോൾ
I say, Lord, this is like me preparing a meal for you when you come to my house.
കർത്താവേ, ഇത് നീ എന്റെ ഭവനത്തിൽ ഒരു ഭക്ഷണത്തിനായി വരുമ്പോൾ ഞാൻ എങ്ങനെ ആ ഭക്ഷണം ഒരുക്കുന്നു എന്നതുപോലെ തന്നെയാണ്.
How will you prepare a meal if Jesus were coming to your house?
യേശു നിങ്ങളുടെ ഭവനത്തിൽ ഭക്ഷണത്തിനായി വന്നാൽ നിങ്ങൾ എത്രമാത്രം ശ്രദ്ധയോടെ ആയിരിക്കും ഭക്ഷണം?
What amount of trouble you would take?
നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടും?
I find so many elders and preachers so casual about what they preach to God's people.
ദൈവത്തിന്റെ ജനത്തോട് പ്രസംഗിക്കുന്നതിൽ വളരെ ലാഘവ ബുദ്ധിയോടെ കാര്യങ്ങൾ എടുക്കുന്ന പ്രസംഗകരെയും മൂപ്പന്മാരെയും ഞാൻ വളരെ കണ്ടിട്ടുണ്ട്.
They don't treat them like kings and queens.
അവിടെ വന്നിരിക്കുന്നവരെ രാജാക്കന്മാരും രാജ്ഞിമാരും എന്ന നിലയിലല്ല അവർ പരിഗണിക്കുന്നത്.
They treat them like beggars.
അവര് യാചകർ എന്ന മട്ടിലാണ് പരിഗണിക്കുന്നത്.
If the governor of your state was coming to your house for a meal.
നിങ്ങളുടെ ഈ സംസ്ഥാനത്തെ ഗവർണർ നിന്റെ ഭവനത്തിൽ ഒരു വിരുന്നിന് വന്നാൽ ഓ അവന് വേണ്ടി നല്ല ഒരു ഭക്ഷണം ഒരുക്കുവാൻ നീ എത്രമാത്രം
ബുദ്ധിമുട്ടും.
എന്നാൽ ഒരു യാചകൻ നിന്റെ വാതിൽക്കൽ വന്ന് എനിക്കൽപ്പം ഭക്ഷണം തരണമേ എന്ന
പേരാ
നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഏതാ എടുത്തോ എന്ന് പറയും.
Many preachers treat God's people like beggars.
പല പ്രസംഗകരും ദൈവജനത്തെ യാചകർ എന്ന മട്ടിലാണ് കാണുന്നത്.
They don't study the word.
അവർ ദൈവവചനം ഗൗരവത്തോടെ പഠിക്കുന്നില്ല.
They don't wait on the Lord.
അവർ കർത്താവിന്റെ മുമ്പാകെ കാത്തിരിക്കുന്നില്ല.
They don't seek for the anointing of the Holy Spirit.
ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിനായി അവർ അന്വേഷിക്കുന്നില്ല.
These beggars have come Sunday morning. You got to give them something.
ഇതാ കുറെ യാചകരെ ഞായറാഴ്ച രാവിലെ എത്തിയിരിക്കുന്നു. അവർക്ക് എന്തെങ്കിലും കൊടുത്തു വിടണം.
Can't send them away empty.
അവരെ വിശന്ന് വിടാൻ പറ്റുകയില്ല.
It's an insult.
അത് അവരെ അപമാനിക്കുന്നതാണ്.
It's an insult to God.
അത് ദൈവത്തെ പരിഹസിക്കുകയാണ്.
Because they are his children.
കാരണം ഈ വന്നിരിക്കുന്നവർ ദൈവത്തിന്റെ മക്കളാണ്.
ഐ ടെൽ യു, ഐ ഫേസ് ദ സെയിം പ്രോബ്ലം യു ഡു.
ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന അതേ പ്രശ്നമാണ് ഞാനും
അഭിമുഖീകരിക്കുന്നത്.
ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക എളുപ്പമുള്ള ഒരു കാര്യമല്ല.
ഈവൻ ആഫ്റ്റർ നിയർലി 50 ഇയേഴ്സ് ഓഫ് പ്രീച്ചിംഗ് ഗോഡ്സ് വേർഡ്, ഐ ഫിയർ ആൻഡ് ട്രംബിൾ വെൻ ഐ പ്രീച്ച് ഗോഡ്സ് വേർഡ്.
ദൈവവചനം 50 വർഷമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നു, എന്നാൽ ഇപ്പോഴും ദൈവവചനം പ്രസംഗിക്കുന്നതിന് മുൻപ് ഞാൻ ഭയത്തോടും പറയലോടും കൂടെയാണ്.
ഐ സ്ട്രഗിൾ ആൻഡ് സേ, ലോർഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് വേർഡ് ഫോർ ദ പീപ്പിൾ.
കർത്താവേ, ഈ ജനത്തിന് വേണ്ടി നീ ശരിയായിട്ടുള്ള വചനം എനിക്ക് നൽകണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു.
ദി പ്രിപ്പറേഷൻ ഈസ് എ ക്ലോസ് വാക്ക് വിത്ത് ഗോഡ്.
അതിനുള്ള ഒരുക്കം കർത്താവിനോട് ഏറ്റവും ചേർന്നുള്ള ഒരു നടപ്പാണ്.
എ ഇയർ ദാറ്റ് ഈസ് ഓൾവേസ് ലിസണിംഗ് വാട്ട് ഈസ് ഗോഡ് സ്പീക്കിംഗ്.
എപ്പോഴും കർത്താവ് എന്താണ് പറയുന്നത് എന്ന് കേൾക്കുവാനായി തുറന്നിരിക്കുന്ന ഒരു ചെവി.
സംടൈംസ് ദ നീഡ് ഈസ് മാസീവ്.
ചിലപ്പോൾ ആവശ്യം വളരെ വളരെ വലിയ ഒരു ആവശ്യമാണ്.
ഐ ഫൗണ്ട് ദാറ്റ് മെനി ടൈംസ്.
ഞാൻ പലപ്പോഴും അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്.
ഐ വാസ് റീസെന്റ്ലി ഇൻ എ ചർച്ച് ഇൻ കൊളറാഡോ വേർ മൈ സൺ സന്തോഷ് ഈസ് വൺ ഓഫ് ദി എൽഡേഴ്സ്.
എന്റെ മകൻ സന്തോഷ് ഒരു മൂപ്പനായിരിക്കുന്ന കൊളറാഡോയിലെ, അമേരിക്കയിലുള്ള കൊളറാഡോയിലെ ഒരു സഭയിൽ ഞാൻ പോയി.
ഐ റിമെമ്പർ ദി ഓൾഡൻ ഡേയ്സ് വെൻ ഐ യൂസ് ടു ഗോ ടു ദാറ്റ് ചർച്ച് 3-4 ഇയേഴ്സ് അഗോ വെൻ ഹി വാസ് നോട്ട് എൻ എൽഡർ.
എന്റെ മകൻ സന്തോഷ് അവിടെ ഒരു മൂപ്പനാകുന്നതിന് മുൻപ് 3-4 വർഷം മുമ്പ് അതേ സഭയിൽ ഞാൻ പോയിട്ടുള്ള കാര്യം ഓർക്കുന്നു.
ഐ ഗോ ദേർ ഫോർ 3 ഡേയ്സ്.
ഞാൻ അവിടെ 3 ദിവസത്തെ മീറ്റിംഗിന് പോകും.
ആൻഡ് ഇറ്റ് വാസ് ദി അമേരിക്കൻ പാറ്റേൺ.
അന്ന് അവിടെ അമേരിക്കൻ രീതിയിലുള്ള ഒരു ആരാധനാക്രമമാണ്.
1 മീറ്റിംഗ് ഇൻ ദ മോർണിംഗ് 1 മീറ്റിംഗ് ഇൻ ദ ഈവനിംഗ്.
രാവിലെ ഒരു മീറ്റിംഗ്, വൈകിട്ട് ഒരു മീറ്റിംഗ്,
സൺഡേ 1 മീറ്റിംഗ്,
ഞായറാഴ്ച ഒരു മീറ്റിംഗ്.
ടോട്ടൽ 5 മീറ്റിംഗ്സ് ഇൻ ദ വീക്കെൻഡ്.
ഒരു ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ 5 മീറ്റിംഗുകൾ.
After Santosh became the elder,
Santosh avade oru moopanaya
shesham he followed the Indian pattern.
Avan avade indiyude aa reethi kondu vannu.
5 meetings a day,
oru divasam 5 meeting
on Friday and Saturday,
Shani,
and 2 meetings on Sunday.
Nayaraichu 2 meeting.
I said, Lord, you really got to help me here.
Yanda nagathave nee enne ivide sahayiche madiyavu.
This is like 5000.
ഇത് 5000 പേരെ ഭക്ഷണം കൊടുക്കുന്നത് പോലെയാണ്.
In such situations I found this tremendous help, this sign with Jesus did.
ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് യേശു ചെയ്ത ഇടയാളം എനിക്ക് വലിയൊരു സഹായമായി തീർന്നത്.
You may not be called to that type of thing, but for many of you, even to give one message on Sunday may be a struggle.
ഇതുപോലെ അനേക മെസ്സേജുകൾ ചുരുക്ക സമയം കൊടുക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് പലർക്കും ഉണ്ടായേക്കാം, ഉണ്ടായില്ലായേക്കാം. പക്ഷേ ഞായറാഴ്ച ഒരു സന്ദേശം കൊടുക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ബുദ്ധിമുട്ടുന്നത്. എന്നാൽ നിങ്ങൾക്കും ഇത് തന്നെയാണ് ഉത്തരം.
ഹൗ വാസ് ദിസ്, വേർ ദി ഫിലിപ്പ് സേസ് ഇൻ 5, ഷാൽ വി ഹാവ് ബൈ ബ്രെഡ് ടു ഫീഡ് ഓൾ ദീസ് പീപ്പിൾ.
അഞ്ചാം വാക്യത്തിൽ പറയുന്ന പോലെ ഫിലിപ്പോസ് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു.
യു ഹാവ് എ ഫീൽ ലൈക്ക് ദാറ്റ്?
നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
വേർ ഷാൽ ഐ ഗിവ് ദാറ്റ് വിച്ച് വിൽ റിയലി മീറ്റ് ദി നീഡ് ഹിയർ?
കർത്താവേ, ഇവരുടെ ആവശ്യം യഥാർത്ഥമായിട്ടും തൃപ്തിപ്പെടുത്തുന്ന കാര്യം ഞാൻ എങ്ങനെ കൊടുക്കും?
And there was a little boy with 5 loaves and 2 fish.
അവിടെ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്ന ഒരു ബാലൻ ഉണ്ടായിരുന്നു.
You know, that was probably what his mother packed up for his own little lunch.
അവന്റെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി അവന്റെ അമ്മ അവനെ പൊതികെട്ടി കൊടുത്ത ആ ഭക്ഷണമായിരിക്കാം.
It's one boy's little lunch.
ഒരു കൊച്ചു ബാലന്റെ ഭക്ഷണം.
5 little buns and 2 small fish.
5 ചെറിയ ബണ്ണുകള്, 2 ചെറിയ മീനുകള്.
And the first lesson we learn here is
nam adikina aadyathe paatham
that he had to give everything to Jesus.
Avane tanikkullada muluvanayum yeshuvine kodukkendirunnu.
The first lesson I learned from this
adana idil ninnu njan padikkunna
I have to give everything to the Lord.
Enikku ulladellam kartavine njan kodukkanam.
I cannot seek my own.
Enikku endedaya oru karyam avade anveshikkan
padikkunnu.
എല്ലാം,
ലോർഡ്, മൈ ടൈം,
എന്റെ സമയം,
മൈ മൈൻഡ്,
എന്റെ മനസ്സ്,
മൈ ഹെൽത്ത്,
എന്റെ ആരോഗ്യം,
മൈ ബോഡി,
എന്റെ ശരീരം,
എവറിത്തിങ്,
എല്ലാം നിനക്കായി നൽകുന്നു.
ഇറ്റ്സ് യുവേഴ്സ്.
എല്ലാം നിന്റേതാണ്.
ഇഫ് യു ഹോൾഡ് സംതിങ് ബാക്ക്,
നിങ്ങൾ എന്തെങ്കിലും നൽകാതെ പിടിച്ചു വയ്ക്കുന്നുവെങ്കിൽ,
യു ഗോട്ട് 5 loaves ആൻഡ് യു ഗിവ് ഓൺലി 4,
നിനക്ക് 5 അപ്പം ഉണ്ടായിരിക്കെ 4 എണ്ണം മാത്രമേ കർത്താവിന് കൊടുത്താൽ.
I want to keep some for yourself because you need to eat something yourself.
കാരണം നിനക്ക് വരണമെങ്കിലും നിനക്ക് തിന്നുവാനായിട്ട് സൂക്ഷിക്കണ്ടേ.
The miracle will not take place.
അങ്ങനെ നീ ചെയ്താൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുകയില്ല.
Give it all.
നീ എല്ലാം കൊടുക്കുക.
Everything.
എല്ലാം.
Lord, You can have it all.
കർത്താവെ എല്ലാം നീ എടുത്തുകൊള്ളുക.
I will not seek my own convenience.
ഞാൻ എന്റെ സൗകര്യം അന്വേഷിക്കുകയില്ല.
I will not seek what is good for me.
എനിക്ക് നന്മയായിട്ടുള്ള കാര്യം ഞാൻ അന്വേഷിക്കുകയില്ല.
What's good for the people.
മറ്റുള്ളവർക്ക് നന്മയായിട്ടുള്ളത് ഞാൻ അന്വേഷിക്കുന്നു.
Do you go to the Lord like that?
നീ കർത്താവിന്റെ അടുത്തേക്ക് ആ മനോഭാവമായി ചെല്ലുന്നുണ്ടോ?
Everything.
എല്ലാം എല്ലാം.
I have lost 2 fish.
5 അപ്പവും 2 മീനും.
You know, many a times I found in different places that I have to sit with people till 2 o'clock in the morning talking to them.
ചില സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ രാത്രി 2 മണി വരെ ആളുകളുമായിട്ട് സംസാരിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടാകാറുണ്ട്. ഞാൻ പറയാറുണ്ട് അത് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം.
Just give me a cup of coffee, I'll try and keep awake and do it.
ഞങ്ങൾ എനിക്ക് ഒരു കപ്പ് കാപ്പി തരിക, ഞാൻ എങ്ങനെയെങ്കിലും ഉണർന്നിരിക്കാനായിട്ട് ശ്രമിക്കാം.
We have to give everything.
നാം നമുക്കുള്ളതെല്ലാം നൽകണം.
And then secondly,
രണ്ടാമതായി,
we read here that Jesus took those 5 loaves and 2 fish.
നാം കാണുന്നത് യേശു 5 അപ്പവും 2 മീനും തന്റെ കരങ്ങളിൽ എടുത്തു.
And he gave thanks.
അവൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു.
He blessed it.
അവൻ അതിനെ അനുഗ്രഹിച്ചു.
You read the fuller description in Matthew 14.
മത്തായിയുടെ സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് എഴുതിയിരിക്കുന്നു.
Everything is not written here.
എല്ലാ കാര്യങ്ങളും യോഹന്നാന്റെ സുവിശേഷത്തിൽ
വിവരിച്ചെഴുതിയിട്ടില്ല.
അതാണ് നാം എല്ലാം അവന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യം.
He blesses us, means he anoints us with the Holy Spirit.
അവൻ നമ്മെ അനുഗ്രഹിക്കുന്നു, നമ്മെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകുന്നു.
Without that, there's no point going further.
അതില്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോയിട്ട് കാര്യമില്ല.
The first thing is the Lord blesses it.
ആദ്യത്തെ കാര്യം യേശു എന്നെ അനുഗ്രഹിക്കുന്നു.
Now many people have not valued that.
പല ആളുകളും ആ കാര്യത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല.
And it never goes well. You can't have a ministry if you're not anointed with the Holy Spirit.
നിങ്ങൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ശുശ്രൂഷ ചെയ്യുക സാധ്യമല്ല.
Turn to Matthew 14.
മത്തായി 14-ലേക്ക് നമുക്ക് തിരിയാം.
Verse 19.
അതിന്റെ 19-ാം വാക്യം.
He took the 5 loaves and 2 fish and he blessed it.
അവന് 5 അപ്പവും 2 മീനും എടുത്തു. അവൻ അതിനെ വാഴ്ത്തി
അല്ലെങ്കിൽ
അനുഗ്രഹിച്ചു.
Anoints you with the Holy Spirit.
നിങ്ങൾ കൊടുക്കുന്നതിനെ അവൻ കയ്യിൽ വാങ്ങി നിന്നെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു.
Put his hand on them loaves.
അവൻ ആ അപ്പത്തിന്റെ മേൽ തന്റെ കൈ വെച്ചു.
I've said that to the Lord many times.
ഞാൻ കർത്താവിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
Lord, please put your nail pierced hands on my head.
കർത്താവേ, നിന്റെ ആണിപ്പഴുത്തുള്ള കരങ്ങളെ എന്റെ തലമേൽ വെക്കണം.
Please anoint my brain so that I can think aright.
കർത്താവേ, ശരിയായ രീതിയിൽ ചിന്തിക്കുവാനായി എന്റെ തലച്ചോറിനെ നീ അഭിഷേകം ചെയ്യണം.
Anoint my body with health to be able to serve you.
കർത്താവേ, നിന്നെ ആരോഗ്യത്തോടെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം എനിക്ക് ആരോഗ്യം നൽകണം.
Anoint my tongue.
എന്റെ നാവിനെ നീ അഭിഷേകം ചെയ്യണം.
Ask for the blessing of the Lord upon you.
ദൈവത്തിന്റെ അനുഗ്രഹത്തിനായി നീ കർത്താവിനോട് ചോദിക്കുക.
And still the multitude is not fed.
ഇത് കഴിഞ്ഞിട്ടും ആളുകളുടെ ഭക്ഷണം അവർക്ക് വിശപ്പ് മാറിയിട്ടില്ല.
There's one more step.
ഒരു ചുവടും കൂടിയുണ്ട്.
First surrender everything.
ആദ്യം എല്ലാം നീ അർപ്പിക്കുക.
ദൈവത്തിന്റെ
പരിശുദ്ധാത്മാവിനുള്ള അഭിഷേകം പ്രാപിക്കുക.
One more step is where many people have missed out.
അടുത്ത ഈ ചുവടിലാണ് പലർക്കും തെറ്റിപ്പോകുന്നത്.
It says he broke the loaves in verse 19.
19-ാം വാക്യത്തിൽ അവൻ അപ്പമെടുത്ത് നുറുക്കി എന്ന് എഴുതിയിരിക്കുന്നു.
God has to break you.
ദൈവത്തിന് നിന്നെ നുറുക്കേണ്ടതുണ്ട്.
Before he can feed the multitude.
ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിന് മുൻപ് നിന്നെ നുറുക്കേണ്ടതുണ്ട്.
He can break you through many ways.
പല മുഖാന്തരങ്ങളിലൂടെ ദൈവം നിന്നെ നുറുക്കുവാൻ സാധിക്കും.
He can break you through difficult circumstances.
വളരെ കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ നിന്നെ നുറുക്കും.
Financial difficulties.
സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കാം.
Today I see a lot of young people who don't have any financial difficulties at all.
ഇന്ന് ഉള്ള പല യുവാക്കന്മാർക്കും യുവതിമാർക്കും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ല എന്നാണ് ഞാൻ
കാണുന്നത്. Plenty of money.
അവർക്ക് ധാരാളം പണമുണ്ട്.
I'll tell you honestly, I feel sorry for them.
ഞാൻ സത്യസന്ധമായി നിങ്ങളോട് പറയട്ടെ, അവരെ സംബന്ധിച്ച് എനിക്ക് വളരെ ദുഃഖമുണ്ട്.
They think they have everything, they got nothing.
അവർ ചിന്തിക്കുന്ന അവർക്കെല്ലാം ഉണ്ട് എന്നാണ്, പക്ഷെ അവർക്കൊന്നുമില്ല.
When we got married, my wife and I, we had 3 years of financial difficulties.
ഞങ്ങൾ ആദ്യം വിവാഹിതരായപ്പോൾ എനിക്കും എന്റെ ഭാര്യയ്ക്ക് മൂന്ന് വർഷം വളരെ
സാമ്പത്തികമായിട്ടുള്ള
അത് ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ്
ജീവിതത്തിൽ.
അത് ദൈവം ഞങ്ങൾക്ക് തന്ന വിവാഹ
സമ്മാനമായിരുന്നു.
ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അത് എത്ര വലിയൊരു അനുഗ്രഹമായിരുന്നു. അത് ഞങ്ങളുടെ മുഴുവൻ ജീവിതത്തിൽ ഞങ്ങളെ സഹായിച്ചു. അത് ഞങ്ങളെ നുറുക്കി.
We decided in those days we will not get into debt.
ഞങ്ങൾ ആ കാലയളവിൽ തീരുമാനമെടുത്ത് ഒരിക്കലും ഞങ്ങൾ കടം വാങ്ങുകയില്ല.
We did not. In all our 42 years of married life we never got into debt for one single day.
ഞങ്ങളുടെ 42 വർഷമായുള്ള ദാമ്പത്യ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒരു കടം വാങ്ങി ഞങ്ങൾ ജീവിച്ചിട്ടില്ല.
We never bought a washing machine when we couldn't afford it.
ഞങ്ങൾക്ക് ഒരു വാഷിംഗ് മെഷീൻ ഞങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കാതിരുന്നപ്പോൾ ഞങ്ങൾ അത് വാങ്ങിയില്ല.
We'll wash clothes like Jesus washes clothes with his hands.
യേശു തന്റെ വസ്ത്രം കഴുകിയതു പോലെ കൈകൾ കൊണ്ട് വസ്ത്രം കഴുകുവാൻ അന്ന് ഞങ്ങൾ തീരുമാനിച്ചു.
And never to buy anything which you couldn't afford.
ഞങ്ങൾക്ക് കഴിവ് ഇല്ലാത്ത ഒരു കാര്യം, സാമ്പത്തികമായി കഴിവില്ലാത്ത ഒരു കാര്യം വാങ്ങുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളെ അവൻ നുറുക്കി.
He made us understand how the poor people in Tamil Nadu live because we had never experienced that before.
തമിഴ്നാട്ടിലെ വളരെ ദരിദ്രരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന അനുഭവത്തിലൂടെ പഠിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു.
I never knew that one day God would take me to Tamil Nadu 20 years later.
20 വർഷങ്ങൾക്ക് ശേഷം ദൈവം എന്നെ തമിഴ്നാട്ടിലേക്ക് അയക്കുമെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല.
He was training me.
പക്ഷേ എനിക്ക് വേണ്ടുന്ന പരിശീലനം അവൻ നൽകുകയായിരുന്നു.
That is such a blessing to us.
അത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹത്തിനായി തീർന്നു.
That I have told newly married couples.
ഞാൻ പുതുതായി വിവാഹിതരായ ദമ്പതിമാരോട് ഞാൻ പറയാറുണ്ട്.
I wish God would give you a gift of 3 years of financial difficulty.
ഓ നിങ്ങൾക്ക് 3 വർഷത്തെ സാമ്പത്തിക ക്ലേശം എന്ന വിവാഹ സമ്മാനം ദൈവം നൽകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
I feel sorry for the young people today who have everything.
എല്ലാം തങ്ങൾക്ക് പണം ധാരാളമുള്ള ഈ യുവാക്കന്മാരെ യുവതികളെക്കുറിച്ച് ഞാൻ വളരെ ദുഃഖിതനാണ്.
Maybe they are sought after it.
ഒരുപക്ഷേ അവർ അങ്ങനെ പണം അന്വേഷിച്ചു.
A lot of people today are like that.
ഇന്ന് ഉള്ള ധാരാളം ആൾക്കാർ അങ്ങനെയുള്ളവരാണ്.
I'm not here to judge them.
അവരെ ഞാൻ വിധിക്കുന്നില്ല.
God has to break us before he can feed the multitude.
ജനത്തിന് ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപ് നമ്മെ നുറുക്കേണ്ടതുണ്ട് ദൈവത്തിന്.
If you read the biography of any man of God and whom God has used, you can be pretty sure that somewhere in his life God has broken him.
ദൈവത്തിന്റെ മനുഷ്യരായിട്ടുള്ളവരുടെ ജീവചരിത്രം പരിശോധിച്ചാൽ ദൈവം അവരെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ദൈവം അവരെ നുറുക്കി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും.
He has broken me through false accusation.
അകാരണമായ കുറ്റാരോപണങ്ങളിലൂടെ ദൈവം എന്നെ നുറുക്കിയിട്ടുണ്ട്.
കോർട്ട് കേസസ്,
കോടതിയിൽ കേസ് കൊടുക്കപ്പെട്ട നിലയിൽ എന്നെ നുറുക്കിയിട്ടുണ്ട്.
Went all the way to the Supreme Court.
അത് ആ കേസുകൾ സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട്.
But one thing, He knows how much we can bear and he stops it once it goes beyond that.
നമുക്ക് എത്രമാത്രം നമുക്ക് സഹിക്കാൻ കഴിയും എന്ന് യേശുവിന് അറിയാം. അതിനപ്പുറം കാര്യങ്ങൾ പോകുവാൻ അവൻ സമ്മതിക്കുകയില്ല.
He took the loaves and he broke it.
അവൻ ആപ്പം എടുത്ത് വിഭജിച്ചു, നുറുക്കി.
Let God break you.
ദൈവം നിന്നെ നുറുക്കട്ടെ.
And leave it to him to decide how to break you.
അവൻ എങ്ങനെ നിന്നെ നോക്കണം എന്നുള്ള കാര്യം ദൈവത്തിന് വിട്ടുകൊടുക്കുക.
I never made the choice.
ഞാനല്ല അത് തീരുമാനിച്ചത്.
When I was 30 years old, I was the elder brother in one church asked me to sit at the back of the hall for 3 years.
ഞാൻ എനിക്ക് 30 വയസ്സുണ്ടായിരുന്നപ്പോൾ ഞാൻ ആയിരുന്ന ആ സഭയിലെ മൂപ്പൻ എന്നോട് ഏറ്റവും പുറകിൽ പോയി ഇരിക്കുവാനായിട്ട് പറഞ്ഞു. 3 വർഷം.
This is long before we came to Bangalore.
ഞങ്ങൾ ബാംഗ്ലൂരിൽ വരുന്നതിന് വളരെ നാളുകൾക്ക് മുൻപാണിത്.
I sat there.
ഞാൻ അവിടെ ഇരുന്നു.
The Lord said, shut your mouth and obey him.
കർത്താവ് എന്നോട് പറഞ്ഞത് നീ നിന്റെ വായടക്കി അവിടെ മൂപ്പന് കീഴടങ്ങിയിരിക്കുകയാണ്.
I sat there.
ഞാൻ അവിടെ ഇരുന്നു.
There are numerous. I didn't complain against him.
ഞാൻ അവനെതിരായിട്ട് പരാതിപ്പെട്ടില്ല.
Even today I don't complain. God was breaking me.
ഇന്നും ഞാൻ ആ സഹോദരനായിട്ട് പരാതി പറയുന്നില്ല. കാരണം ദൈവം എന്നെ അതിലൂടെ നുറുക്കുകയാണ്.
I have heard so many complaints from people. Oh brother, this person is treating me like this. This elder is treating me like this.
ഞാൻ പലരിൽ നിന്നും ഇങ്ങനെ പരാതികൾ കേൾക്കാറുണ്ട്. സഹോദര എന്നെ ഈ സഹോദരൻ ഇങ്ങനെയാണ് പെരുമാറുന്നത്, ഈ മൂപ്പൻ എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്ന്.
Do you want to be broken?
നിങ്ങൾക്ക് നുറുക്കപ്പെടുവാൻ താല്പര്യമുണ്ടോ?
Keep your mouth shut.
നിന്റെ നാവിനെ അടക്കുക.
Bow before God.
ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടുക.
When Shimei cursed David, David said, God is allowed him to curse me. Why should I fight against God?
ശിമിയാവ് ദാവീദിനെ ശപിച്ചപ്പോൾ ദാവീദ് പറഞ്ഞു, ദൈവം അവനെ എന്നെ ശപിക്കുവാൻ അനുവദിച്ചു, ഞാൻ എന്തിന് അതിനെ എതിർക്കണം?
God has various ways of breaking his people.
ദൈവത്തിന് തന്റെ ജനത്തെ നുറുക്കുവാൻ വിവിധ വഴികളുണ്ട്.
Then the multitude was fed.
അങ്ങനെ ആ ജനം തിന്ന് തൃപ്തരായി.
Jesus didn't ask for volunteers saying, come, who will help me? We got 10,000 people to be fed.
യേശു എല്ലാവരോടും ആരൊക്കെയുണ്ട് എന്നെ സഹായിക്കാൻ, നമുക്കിതാ 10,000 പേർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ആളുകളെ വിളിച്ചില്ല.
He only invites disciples.
അവന്റെ ശിഷ്യന്മാരെ മാത്രമാണ് വിളിച്ചത്.
He doesn't want volunteers, he wants disciples.
അവന് വോളണ്ടിയേഴ്സിനെ സന്നദ്ധ സഹോദരരെ അല്ല ആവശ്യം, അവന് ശിഷ്യന്മാരെയാണ് ആവശ്യം.
Are you a disciple?
നീ ഒരു ശിഷ്യനാണോ?
This is not the most efficient way of doing feeding 10,000 people.
ഇത് 10,000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു രീതിയല്ല.
The efficient way is choose 500 volunteers, each person has to feed 20 people, that's all, job is done quickly.
ഏറ്റവും നമ്മൾ മാനുഷികമായ നിലയിൽ ചിന്തിക്കുമ്പോൾ ചെയ്യാവുന്ന കാര്യം, 500 സന്നദ്ധ സേവകരെ എടുക്കുക, ഓരോരുത്തരോടും 20 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറയുക, അത് പെട്ടെന്ന് തന്നെ പ്രശ്നം
പരിഹരിക്കും.
യേശു അങ്ങനെയല്ല പറഞ്ഞത്.
One disciple will go and feed 800 people.
യേശു ഒരു ശിഷ്യനെ കൊണ്ട് 800 പേർക്ക് ഭക്ഷണം കൊടുക്കുവാൻ
അഞ്ചു
മണിക്കൂർ എടുക്കുന്നെങ്കിൽ 5 മണിക്കൂർ എടുക്കട്ടെ.
God says, my ways are not your way.
ദൈവം പറയുന്നു, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല.
You fellows will use anybody. I use only disciples.
നിങ്ങൾ ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കും, പക്ഷെ ഞാൻ എന്റെ ശിഷ്യന്മാരെ മാത്രമാണ് ഉപയോഗിക്കുന്നത്.
I am building a church of disciples, not volunteers.
ഞാൻ സന്നദ്ധ സേവകരുടെ ഒരു സഭയല്ല, ശിഷ്യന്മാരുടെ ഒരു സഭയാണ് ഞാൻ പണിയുക.
I don't give responsibility to any Tom, Dick and Harry like you do in your church.
നിങ്ങളുടെ സഭയിൽ ആർക്കെങ്കിലും കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലെ ഞാൻ എന്റെ സഭയിൽ ചെയ്യുകയില്ല.
I'm very careful to see whether the person's a disciple first.
ആ വ്യക്തി ഒരു യഥാർത്ഥ ശിഷ്യനാണോ എന്ന് ഞാൻ യഥാർത്ഥമായിട്ട് പരിശോധിച്ച് നോക്കിയ ശേഷമേ ചെയ്യുക.
Lord, then it'll take a long time.
പക്ഷേ കർത്താവ്, അങ്ങനെയാണെങ്കിൽ അത് വളരെയധികം സമയമെടുക്കുമല്ലോ.
The Lord says, let it take a long time. I've got all eternity to work.
കർത്താവ് പറയുന്നു, സമയമെടുക്കട്ടെ, എനിക്ക് നിത്യദേഹോളം സമയമുണ്ട്.
Have you learned God's ways?
നിങ്ങൾ ദൈവത്തിന്റെ വഴികൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ?
Be a disciple, then he will use you.
നീ ഒരു യഥാർത്ഥ ശിഷ്യനായിരിക്കുക, അവൻ നിന്റെ കരങ്ങളിലെടുത്തു.
You don't have to be gifted or a scholar.
നീ വലിയൊരു പണ്ഡിതനോ വളരെ കഴിവുകളുള്ള ഒരു വ്യക്തിയോ ആയിരിക്കണമെന്നില്ല.
Have you studied the Bible?
നിങ്ങൾ ബൈബിൾ പഠിച്ചിട്ടുണ്ടോ?
Good.
നല്ല കാര്യം.
Then it says in Matthew 13:52, the scribe must now become a disciple.
അവിടെ മത്തായി 13:52 അമ്പത്തിരണ്ടിൽ പറയുന്നു,
the scribe must become a disciple.
ഈ ഉപദേഷ്ടാവ് ശാസ്ത്രി ഒരു ശിഷ്യനായി തീരണം.
We have many scribes.
നമുക്കിന്ന് അനേകം ശാസ്ത്രിമാരുണ്ട്.
Scribes must become disciples.
ഈ ശാസ്ത്രിമാർ ശിഷ്യന്മാരായി തീരണം.
Then the Lord can use them.
അങ്ങനെയെങ്കിൽ കർത്താവിന് അവരെ ഉപയോഗിക്കുവാൻ കഴിയും.
And one last thing.
ഒരു അവസാനമായ ഒരു കാര്യം.
The disciples were hungry.
ശിഷ്യന്മാർ വിശന്നിരുന്നു.
They see all these hungry people gobbling up, asking for second helping, third helping, fourth helping, and they must be thinking, I hope there's something left for us when these guys are finished.
ശിഷ്യന്മാർ ഇങ്ങനെ ചിന്തിച്ചു കാണും, അതാ ഈ ആൾക്കാരെല്ലാം രണ്ടാമതും മൂന്നാമതും ഒക്കെ ഭക്ഷണം ചോദിക്കുന്നു, ഇവരെല്ലാം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിച്ചം കാണുമോ എന്ന് അവർ ചിന്തിച്ചു കാണും.
The Lord doesn't let down his disciples.
തന്റെ ശിഷ്യന്മാരെ ഒരിക്കലും അവൻ കൈവിടുന്നില്ല.
He gave them one basket each to take home and say, bless your family.
എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ കുട്ട നിറച്ച് അപ്പവും മീനും അവൻ കൊടുത്തുവിട്ട്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ചെല്ലുക, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുക.
Why do you think he made exactly 12 extra?
എന്തുകൊണ്ടാണ് 12 കുട്ട അവൻ അധികമായിട്ട് അത്ഭുതം ചെയ്ത് ഉണ്ടാക്കിയത്?
Because he had 12 faithful servants.
കാരണം അവന് 12 വിശ്വസ്ത ദാസന്മാരുണ്ടായിരുന്നു.
You know, those who serve the Lord faithfully.
ദൈവത്തെ വിശ്വസ്തതയോടെ സേവിക്കുന്നവർ
will find at the end of their life.
അവരുടെ ജീവിതത്തിന്റെ അവസാനം ഇത് കണ്ടെത്തും.
That the Lord has prepared baskets for them.
ദൈവം അവർക്കായി കുട്ടനിറയെ കരുതിയിരിക്കുന്നു എന്ന് അവർ കണ്ടെത്തും.
I have discovered that in my life.
എന്റെ ജീവിതത്തിൽ ഞാനത് കണ്ടെത്തി കഴിഞ്ഞു.
I started to quit my job 44 years ago.
44 വർഷങ്ങൾക്ക് മുൻപ് എന്റെ ജോലി രാജിവെച്ച ശേഷമാണ് ഞാൻ
giving me baskets today.
ഇന്ന് എനിക്ക് കുട്ടനിറയെ ദൈവം തരുന്നതായി
many areas which I don't even anticipate.
ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനേക മേഖലകളിൽ എനിക്ക് കുട്ട നിറയെ ദൈവം
തന്നിട്ടുണ്ട്.
ഞാൻ ഈ കുട്ട ലഭിക്കാനായിട്ടല്ല ദൈവത്തെ ശുശ്രൂഷ ദൈവത്തിന് സേവ ചെയ്തത്. ഞാൻ പറഞ്ഞു, കർത്താവേ ഈ ജനത്തിന് ഭക്ഷണം ആവശ്യമാണ്.
God is never in debt to any man.
ദൈവം ആർക്കും കടക്കാരനല്ല.
Remember that, brother, sister.
ഇക്കാര്യം പ്രിയ സഹോദരി സഹോദരന്മാരെ ഓർക്കുക.
Another sign that Jesus did.
ഇത് യേശു ചെയ്ത വേറൊരു അടയാളം.
Give yourself to the Lord.
നിങ്ങൾ യേശുവിനെ സമർപ്പണമായും കൊടുത്താൽ,
seek to be filled with the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ നിറവിനായി
allow him to break you.
നിങ്ങളെ നുറുക്കുവാൻ നിങ്ങൾ അനുവദിച്ചാൽ,
he will start by using you to help 50 people.
നിങ്ങളെ ഒരുപക്ഷെ 50 പേർക്ക് അനുഗ്രഹമാക്കി ആദ്യം ഉപയോഗിക്കും.
It'll grow.
പക്ഷേ അത് വളർന്നുകൊണ്ടിരിക്കും.
Rivers of living water will flow from you to bless people everywhere.
ജീവജലത്തിന്റെ നദികൾ നിങ്ങളിലൂടെ ഒഴുകി അനേകരെ അനുഗ്രഹിക്കും.
At the end of it all, he'll have a basket for you and your family.
അതിനെല്ലാം അവസാനം നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും അനുഗ്രഹത്തിനായി ഒരു കുട്ട നിറയെ അവൻ ഞങ്ങൾക്ക് തരും.
Why shouldn't we serve the Lord wholeheartedly?
എന്തുകൊണ്ട് കർത്താവിനെ മുഴുഹൃദയത്തോടെ നമുക്ക് സേവിച്ചുകൂടാ? നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father,
സ്വർഗ്ഗസ്ഥ പിതാവേ,
help us to learn what you are trying to teach us.
കർത്താവേ, നീ പഠിപ്പിക്കുവാൻ ഞങ്ങളെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സഹായിക്കണം.
Not just clever thoughts but principles for our life.
കർത്താവേ, വളരെ ബുദ്ധിപരമായ ചിന്തകളല്ല, നിന്റെ നിന്റെ പ്രമാണങ്ങൾ മനസ്സിലാക്കുവാൻ സഹായിക്കണം.
Help us to live by faith.
വിശ്വാസത്താൽ ജീവിപ്പാൻ ഞങ്ങളെ.
That you can solve every problem.
എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ സഭയിലെ ശുശ്രൂഷ സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ.